السلام عليكم. الحمد لله وسلام على عباده الذين اصطفى. നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം കുറെയെല്ലാം നമ്മൾ ഇവിടെ നടത്തിക്കഴിഞ്ഞു. അല്പവും കൂടി പറഞ്ഞിട്ട് അടുത്ത ആഴ്ച മുതൽ ഖുർആൻ വിശ്വാസികളുടെ ചരിത്രം അഥവാ നബിയുടെയും അനുയായികളുടെയും സാക്ഷാൽ ചരിത്രം എന്ന വിഷയം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്പവും കൂടി നമുക്ക് വേണ്ടത്ര ബോധ്യം വരാൻ വേണ്ടി നമസ്കാരത്തെക്കുറിച്ചുള്ള ശ്രദ്ധയിൽപ്പെടാത്ത ചില വശങ്ങൾ പരാമർശിക്കാൻ എന്ന ഉദ്ദേശം കൊണ്ടാണ് ഇന്ന് അതിലേക്ക് പ്രവേശിക്കുന്നത്. നമസ്കാരത്തെ സംബന്ധിച്ച് വളരെ പാരമ്പര്യമുള്ള ആ സമ്പ്രദായം അത് നമ്മുടെ അബോധ മനസ്സിൽ നിന്ന് മാറിക്കിട്ടണം, അതിലുള്ള വിശ്വാസം മാറിക്കിട്ടണമെങ്കിൽ കുറച്ച് ത്യാഗം തന്നെ സഹിക്കണം. ത്യാഗം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ത്യാഗം. ശരിക്കും ചിന്തിച്ചെങ്കിലല്ലാതെ നമ്മളീ പറയുന്ന നമസ്കാരക്രമമാണ് ഖുർആനിലുണ്ടെന്ന് പറയുന്ന മൂന്ന് നേരം മാത്രമാണ് നബി ചെയ്തതെന്നും നബിന്റെ സാക്ഷാൽ അനുയായികൾ അത്രമാത്രമേ ചെയ്തിരുന്നുള്ളൂവെന്നും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം. അതായത് വളരെ കാര്യമായിട്ട് ചിന്തിച്ച് പഠിക്കണം. എന്തുകൊണ്ട്? അതിന്റെ എതിരിലുള്ള പഠനം ആയിരത്തിലേറെ വർഷങ്ങളായി സംഘടിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ലക്ഷക്കണക്കിലുള്ള പുരോഹിതന്മാർ. ലക്ഷക്കണക്കിലുള്ള പുരോഹിതന്മാർ അഞ്ചു നേരത്തിന്റെ ആ പ്രചരണവും സമർത്ഥനവും ഇവിടെ ആയിരത്തിലേറെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് നേരത്തിന്റേതായ ആൾക്കാർ ഭൂലോകത്തുണ്ടെങ്കിലും മുമ്പ് മുതൽക്ക് തന്നെ അവരുടെ പരമ്പരയുണ്ടെങ്കിലും അത് വെറും ന്യൂനപക്ഷമാണ്. ഇന്ന് 100 കോടി ഉണ്ടെങ്കിൽ അതിൽ 90 കോടിയും ഈ അഞ്ചു നേരത്തിന്റെ ആൾക്കാരാണ്. വെറും 10 കോടി മാത്രമേ മൂന്ന് നേര സിദ്ധാന്തക്കാരുള്ളൂ. അതിൽ തന്നെ കരിചന്തക്കാരായിട്ട് അഞ്ചിലേക്ക് മറിഞ്ഞവരുമുണ്ട്. ജമ്മാക്കാന്ന് പറഞ്ഞിട്ട് ഷിയാക്കളിലുള്ള ഒരു വിഭാഗം മൂന്ന് നേരമുള്ളൂ എന്ന് തത്വത്തിൽ അംഗീകരിക്കുമെങ്കിലും പ്രഖ്യാപിക്കുമെങ്കിലും ചില ആൾക്കാർ അഞ്ച് കൂട്ടിച്ചേർത്ത് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അതായത് അസറിന്റെ കൂടെ നിറവും ഇഷാന്റെ കൂടെ മകരവും നിസ്കരിക്കുന്ന ആൾക്കാരാണ് ഷിയാക്കൾ. വലിയൊരു വിഭാഗം. സിദ്ധാന്തപരമായിട്ട് ചോദിച്ചാൽ അവർ പറയും മൂന്ന് നേരമേ ഉള്ളൂ, കുറവാൻ മൂന്ന് നേരമേ ഉള്ളൂ എന്നിവർ പറയും. എന്നിട്ടും വ്യതിചലിച്ചു എന്നർത്ഥം. എന്താണ് വ്യതിചലനത്തിന് കാരണം? അവരും ഈ ഒഴുക്കിൽപ്പെട്ടതാണ്. മുഅവിയയുടെ കാലത്ത് അബൂ ഹുറൈറ മുതൽക്കുള്ള പുരോഹിതന്മാരുടെ ശക്തിയായ പ്രചരണവും അതിന്റെ പുറമെ സ്വാധീനവും ബലാത്കാരവും എല്ലാം കൂടിയാണ് ഈ അഞ്ച് നിലനിർത്തിയത്. ആ നിലനിർത്തിയത് ഇന്നും അവിടെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു പക്ഷേ ഖിയാമനാൾ വരെ അത് കഴിഞ്ഞെന്നും വരും. മക്കാ മദീനയിൽ ഈ അഞ്ച് തകർക്കാനുള്ളൊരു ശക്തി എന്തോ ഒരു പ്രത്യേക തൂഫാൻ വന്നെങ്കിലല്ലാതൊന്നും സാധ്യമല്ലാത്ത നിലക്ക് ഗൂഢമൂലമായി കഴിഞ്ഞിരിക്കാം. അതിനെതിരെയുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്താൻ സമ്മതിക്കൂലം. ഇല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിക്കണ്ടേ? വിശ്വാസികൾ ചിന്തിച്ചെങ്കിലല്ലേ ഇതിന്റെ എതിരിലും ചില സത്യങ്ങളുണ്ട്. ഖുർആൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന കുറെ ആദർശക്കാർ ഈ ലോകത്തുണ്ട് എന്നൊക്കെ അവരറിയണ്ടേ? നമ്മളിവിടെ അറിഞ്ഞു കഴിഞ്ഞു, വളരെ ദൂരത്തോടെ നമ്മളറിഞ്ഞു. 10 കോടി മുസ്ലിങ്ങൾ അങ്ങനെ ലോകത്തുണ്ട്. പക്ഷെ അവിടെ സൗദി അറേബ്യയിലുള്ള 1.5 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ഇന്നും ആ വസ്തുത അറിഞ്ഞിട്ട് എന്തുകൊണ്ട്? അതിന്റെ പേരിൽ ഒരു നോട്ടീസ് അവിടെ ഇറക്കാൻ പാടില്ല, ഒരു പ്രഭാഷണം നടത്താൻ പാടില്ല, അവരുടെ ഗ്രന്ഥങ്ങൾ ഒറ്റൊന്നും അങ്ങോട്ട് കടത്താൻ പാടില്ല. ഇത് എത്ര കൊല്ലമായി നിരോധം? എത്ര കൊല്ലമായിരിക്കണം ഈ നിരോധം എന്ന് ചോദിച്ചാൽ 1000+ വർഷങ്ങളായി. ശരിയാക്കേണ്ട മറ്റു ഗ്രന്ഥവും അവിടെ കടത്താൻ പാടില്ല. അവിടെ ചോദിച്ചാൽ, ഒരുപക്ഷെ ചോദിക്കുന്നു കേട്ടാൽ തന്നെ പിടിച്ചുണ്ടായി. അതാണ് സൗദിയുടെ വിരുദ്ധം. എന്താണ് ഇത്രയധികം കടിഞ്ഞാണേണ്ട ആവശ്യം ഇവർക്ക് വന്നത്? ആവശ്യമെന്ന് കുറവൊന്നുമില്ല. അത് പഠിക്കാൻ തുടങ്ങിയാൽ ഇവരുടെ കള്ളത്തിന് മുഴുവൻ മോശം. ശിയാക്കളുടെ ഗ്രന്ഥങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ നമുക്ക് സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഈ സുന്നിയാക്കൾ എന്ന് പറയുന്ന അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ ഇമാമിങ്ങൾ അടക്കം അബൂ ഹനീഫ ഒഴിച്ച് മറ്റുള്ളവർ അടക്കം ചെയ്ത കപടത്തരങ്ങൾ കണ്ണി കണ്ണിയായിട്ട് മനസ്സിലാക്കണം. അബൂ ഹനീഫ ഒഴിച്ച് ബാക്കി 3 ആളും അറിഞ്ഞോ അറിയാതെയോ കപടത്തരം ചെയ്തു എന്നുള്ള കാര്യം ഒരു സത്യമാണ്. എല്ലാവരും മനഃപൂർവ്വമാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ചിലർ മനഃപൂർവ്വം ചെയ്തവരുണ്ട്. അതായത് ഖുർആനിൽ നിന്ന് എന്തൊരു സത്യം തെളിഞ്ഞു കിട്ടിയിരുന്നാലും അതാണ് എന്റെ മദ്ഹബ് എന്ന് ഈ മൂന്നാളിൽ ഒരാൾ പറഞ്ഞിട്ടില്ല. ആരാ മൂന്നാളുകൾ? മാലിക്, ഷാഫി, ഹംബലി എന്ന് പറയുന്ന ഈ മൂന്നാളിൽ ഒരാള് ഖുർആനിൽ നിന്ന് എന്തൊരു സത്യം തെളിഞ്ഞു കിട്ടിയിരുന്നാലും അതാണ് ഞങ്ങളുടെ മദ്ഹബ് എന്ന് നിങ്ങൾ വിശ്വസിച്ചോണം എന്ന് ഈ മൂന്നാളും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാൻ വളരെയധികം ചിന്തിച്ചിട്ട് നീ പറയുന്നത്, കാരണം പറഞ്ഞു പറഞ്ഞിട്ട് വന്നാൽ അത് പറഞ്ഞില്ലേ. ഇതാ മാലിക്കുമാവിന്റെ മോഹത്തലിത, അഹമ്മദ് മുഹമ്മദ്, ഷാഫിമാവിന്റെ ഉമ്മിലിത, ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒരു സത്യം വളരെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ വ്യക്തമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ മദ്ഹബ് എന്ന് ഈ മൂന്നാളും പറഞ്ഞിട്ടില്ല. മൂന്നാള് കിതാബ് പരിശോധിച്ചാൽ കാണൂലെന്നർത്ഥം. അത് കാണിക്കുന്ന ഒരാൾ വരികയാണെങ്കിൽ നമ്മൾക്ക് അയാളെ കാണാം. ആ അത് തെളിയിക്കട്ടെ സത്യം. അപ്പൊ എന്തുകൊണ്ട് അവരെ ഖുർആനിൽ മുൻഗണന നൽകാം? അവരെപ്പോഴും പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ണം എത്തിക്കാന്നുള്ളതല്ലാതെ അള്ളാഹു പറയുന്ന ഒരു ആദർശത്തെയോ സിദ്ധാന്തത്തെയോ ഒരു നിയമത്തെയോ പൊക്കി പിടിച്ചുകൊണ്ട് അതിനു വേണ്ടി നൂറുകണക്കിൽ ഹദീസ് വന്നിരുന്നാലും നമ്മൾക്കൊരു സ്വീകാര്യമല്ല എന്ന് തുറന്ന് പറയാനുള്ള നാവ് ഇവർക്ക് മൂന്നാൾക്കില്ല. അത് ഉറച്ചു കേസാണ്, വളരെ വ്യക്തമായ ചരിത്രമാണ്, അവർക്ക് മൂന്നാൾക്കില്ല. എന്നാൽ ചില ആൾക്കാർ കൽപ്പിച്ചുകൂട്ടി മനഃപൂർവ്വം മൂന്നാളെ തന്നെ ചിലർ മനഃപൂർവ്വം കൂടാൻ നിഷേധിച്ച ഉദാഹരണങ്ങൾ ധാരാളമാണ്. സക്കാത്തൊരു ഉദാഹരണമാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് നിർബന്ധമാണെന്ന് അള്ളാഹു എടുത്ത് എണ്ണി പറഞ്ഞിട്ട് പോലും എന്ന് പറയുന്ന സൂറത്തുൽ അനാമിലെ ഈ സൂക്തം സകാത്തിനെ സംബന്ധിച്ച് വിശദമായിട്ട് തിരിച്ച അവരുടെ എല്ലാ തോട്ടങ്ങളും അവർക്ക് പ്രധാനപ്പെട്ട എസ്റ്റേറ്റുകൾ അതൊക്കെ എണ്ണിപ്പറഞ്ഞു. പിന്നെ ഈ ഭൂമിയിൽ പന്തലിട്ട് പടുത്തപ്പെടുന്ന തോട്ടങ്ങളോ അല്ലാത്ത തോട്ടങ്ങളോ എന്തായിരുന്നാലും അതിന്റെ സക്കാത്ത് കൊടുത്തോണം, അതിന്റെ അവകാശം നിങ്ങൾ കൊടുത്തോണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സക്കാത്ത് കൊടുക്കണം തന്നെയാണെന്ന് ഷാഫി സമ്മതിച്ച അയാൾ തന്നെ അതിന്റെ 95% കൊടുക്കേണ്ടെന്ന് ഇരിക്കും ഷാഫി. ഇത് മനഃപൂർവ്വം അല്ലാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്തായി പോയി ഒരു കാലത്ത് സമ്മതിക്കേണ്ടി വരും. അള്ളാഹു ഈ പറഞ്ഞ സക്കാത്തിനെ സംബന്ധിച്ചാണെന്ന് പറയുന്ന ഒരാൾ അതിന് ആത്തു ഹക്കഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് സക്കാത്ത് കൊടുക്കണമെന്നാണ്, എല്ലാ തോട്ടങ്ങൾക്കും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് സമ്മതിച്ച ഒരു ഇമാം എന്നാണല്ലോ വെപ്പ്. അയാൾ പിന്നീട് ഭൂരിഭാഗ സമ്പത്തിനും സക്കാത്ത് വേണ്ട, തോട്ടങ്ങൾക്ക് സക്കാത്ത് വേണ്ട, ദൈത്വം റഹ്മാൻ അറബികളെ പ്രത്യേക എസ്റ്റേജ് അള്ളാഹു എടുത്തു പറഞ്ഞിട്ട് പോലും ആ ദൈത്വൻ റഹ്മാനിനും നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട എന്ന് മുഅവിയ പ്രവൃത്തികൾക്ക് ഫത്വ കൊടുത്ത ആദ്യത്തെ ഇമാമാണ് ഈ ഷാഫി. അപ്പൊ ഇയാൾക്ക് ഖുർആനോട് കൂറുണ്ടെന്നോ ഇല്ലെന്ന് മനസ്സിലാക്കേണ്ടത്. കൂറില്ല, 100% നമുക്ക് തീർത്തു പറയാം ഖുർആനോട് അയാൾക്ക് കൂറില്ല. 80 ജില്ലാനന്തരത്ത് സക്കാത്ത് വ്യാപകമായ നിനക്ക് എല്ലാ സമ്പത്തിനും നിർബന്ധമാണെന്ന് അള്ളാഹു പറഞ്ഞ ആയത്തുകൾ കണ്ടതിന്റെ ഇടയിൽ പ്രത്യേകം തോട്ടത്തിന്റെ പേരും കൂടി എടുത്തു പറഞ്ഞ് ആ തോട്ടത്തിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയാൻ ഇയാൾക്ക് അല്ലാതെ ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അപ്പൊ അയാൾ ഖുർആനോട് കൂറുണ്ടാകാമെന്ന് വിശ്വസിക്കാൻ ഒരു ഹൃദയമുള്ള മനുഷ്യന് സാധ്യമല്ല. അത്രയും ധിക്കാരം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിലും ധിക്കാരങ്ങൾ കാണിച്ചവരാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഇമാമികൾ എന്ന് പറയുന്ന ഈ മൂന്ന് ഇമാമുകൾ. അതിൽ പിന്നെ അബൂഹനീഫനെ കൂട്ടിച്ചേർക്കാം. അബൂഹനീഫ യഥാർത്ഥത്തിൽ സുന്നിയല്ല, യഥാർത്ഥത്തിൽ സുന്നത്തുൽ ജമാഅത്തിന്റെ ആളല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികൾ ലോകത്ത് പടർന്നു പിടിച്ചു, അവർക്ക് അധികാരം കിട്ടി, അന്നത്തെ ഭരണം അവർക്കായിരുന്നു. അതായത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളായിരുന്നു ആര്, അന്നത്തെ സ്ഥിതിക്ക് യു അബു യൂസുഫ് എന്ന് പറയുന്ന അബു ഹനീഫന്റെ ശിഷ്യൻ. അയാൾ എന്ത് ചെയ്തു? കുറുമാരി. എങ്ങനെ കുറുമാരി? ഖുർആനാണ്ട് കൂട്ടു, അബു ഹുറൈറയുടെ കൂടുതലാണ്ട് കൂട്ടു. അബു ഹുറൈറയുടെ ഹദീസുകളൊക്കെ ശരിക്കും ലെവലാക്കി അതിനനുസരിച്ച് ഫത്വകൾ ഇറക്കാൻ തുടങ്ങിയപ്പോ ഇയാളെ കൊണ്ടുപോയിട്ട് ചീഫ് ജസ്റ്റിസാക്കി മാറ്റി ഉയർത്തി. അതേ അവസരത്തിൽ അബു ഹനീഫക്ക് ദിനം പ്രതി 10 അടിയുടെ കെട്ടിക്കൊണ്ടിരിക്കണം. അതിനോ 10 അടി വീതം ഖുർആനിലുള്ള സത്യം പറഞ്ഞതിന്റെ പേരിൽ അതിനു മുമ്പ് അബു ഹനീഫക്ക് 10 അടി വീതം ദിനം പ്രതി കിട്ടിയിട്ട് ആ അടിയാരെയാണ് മരിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഖുർആനിലെ സത്യം പറഞ്ഞതിന്റെ പേരിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജമ്മിമാർക്കാർക്കും സക്കാത്ത് ഇളവില്ല, ജമ്മിമാരാണ് ഒന്നാമതായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അബു ഹനീഫക്ക് മരണം വരെ അടി കിട്ടി. അയാളുടെ ശിഷ്യൻ, പ്രധാന ശിഷ്യൻ അബു യൂസുഫ് കൂറുമാറിയതിന്റെ പേരിൽ അന്നത്തെ ഭരണകർത്താക്കൾ അയാൾ എന്താക്കി? ഏറ്റവും ഉയർന്ന സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആക്കി ആദ്യം മാത്രം ആക്കി മാറ്റി ഉയർത്തി. ഞാനക്കണ വലിയൊരാളെ ഇസ്ലാമിൽ വരാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ അബു ഹുറൈറയുടെ ഹദീസ് മുഴുവൻ നേർ അയാൾ വാരി ഉണർന്നു എന്ന് മാത്രമല്ല അബൂഹുറൈറ കള്ളനാണെന്ന് തെളിയിക്കുന്ന ഹദീസിന്റെ കഷണം ഉദ്ധരിച്ചിട്ട് കള്ളനാണെന്ന ഭാഗമാണ് കുട്ടികൾ ഖത്താബ് അബൂഹുറൈറയോട് പണകട്ടവ പറഞ്ഞ എന്താണ് അതുവ കിതാബില്ല അതറക്ക മാനല്ല സക്കാത്തിന്റെ മുതലി കട്ടിട്ട് അത് എനിക്ക് സമ്പത്ത് എനിക്ക് സൗജന്യം കിട്ടിയതാണ് സദഖ കിട്ടിയതാണ് ഹദീയ കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നില്ല കള്ളം നീ അള്ളാഹുവിന്റെ മുതലി കട്ടില്ലേ എന്ന് ഉമർ ഖത്താബിനോട് ഉമർ ഖത്താബ് അബൂഹുറൈറയോട് ചോദിച്ച ചോദ്യം അന്ന് ബസ്രയിലും കൂഫയിലും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എഴുതി വെച്ചിട്ട് ഇയാൾ മുതൽപ്പെട്ട ആളെന്നെയാണ് ഈ അബൂ ആ ചരിത്രം അയാൾ ഉദ്ധരിച്ചു അബൂഹുറൈറനെ ബഹ്റൈനിലേക്ക് സക്കാത്ത് പിരിക്കാൻ പറഞ്ഞതിന്റെ ചരിത്രം അയാൾ ഉദ്ധരിച്ചു എന്നിട്ട് പോലും അതിന്റെ ബാക്കി ഭാഗം അയാൾ എഴുതിയില്ല അയാളുടെ കിതാബുൽ ഹറാജി എന്ന ഗ്രന്ഥത്തിൽ അയാളുടെ പ്രാമാണിക ഗ്രന്ഥമാണ് ആ ബാക്കി ഭാഗം അയാൾ എഴുതിയില്ല അബൂഹുറൈറയോട് ഉമർ ഖത്താബ് ഇങ്ങനെ ചോദിച്ചു അവസാനം എന്നുള്ള ഭാഗം അയാൾ കട്ടു എന്തിനു വേണ്ടി കട്ടു അബൂഹുറൈറ ഇമാം ആണെന്ന് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് അബൂ യൂസുഫ് കട്ടു അയാളോട് കൂറു ചേർന്നു ഖുർആനോടുള്ള കൂറ് വിടർത്തി അബൂ ഹനീഫയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പുതിയൊരു മതം ഉണ്ടാക്കി സുന്നത്തു ജമാഅത്തിൽ ചേർന്നു അങ്ങനെ അനുസരിക്കേണ്ടതായ ശരണം അബൂ ഹനീഫിന്റെ ശിഷ്യന്മാരാണെങ്കിലും അവർക്ക് അബ്ബാസിയ ഭരണകാലത്ത് ഇവിടെ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ കിട്ടി അവരുടെ ഹനഫികളുടെ അബൂ ഹനീഫിന്റെ പേരിലാണ് ഇത് പ്രചരിപ്പിച്ചത് അബൂ ഹനീഫ് വലിയ പണ്ഡിതനാണെന്നും ഖുർആൻ പഠിച്ച ആളാണെന്നും അദ്ദേഹം മഹാനാണെന്നൊക്കെ ഏതോ നിരക്ക് ശിഷ്യന്മാരാണല്ലോ അപ്പൊ അവർക്ക് പേര് പറ്റേ അദ്ദേഹത്തിന്റെ മഹത്വം പറ്റി ഇടിച്ചു കളയാൻ കഴിഞ്ഞില്ല അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് മരിച്ചെങ്കിലും അബൂ ഹനീഫ് വലിയ ആളായിരുന്നു അതൊക്കെ അതൊക്കെ അബൂ ഹനീഫ് പറഞ്ഞത് എവിടെ എവിടെയൊക്കെ എവിടെ അബൂ ഹനീഫിന്റെ ഒറ്റ കിതാബ് ഇവിടെ ലോകത്തിൽ അബൂ ഹനീഫ് പറഞ്ഞ ഒറ്റ പേജ് ഇവിടെ ഇതൊക്കെ അബൂ ഹനീഫ് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ലോകം മുഴുവൻ വരുത്തി ഇങ്ങോട്ട് ഈ ഖുറാഫാത്ത് മുഴുവൻ അബൂ ഹനീഫിന്റെ പേരിൽ പ്രചരിപ്പിച്ച് അഞ്ചു നേരത്തിന്റെ സിദ്ധാന്തത്തിൽ പോലും അബൂ ഹനീഫ ഭാഗവാക്കാണെന്ന് തെളിയിക്കാൻ ലോകത്തിന് സാധ്യത സാധ്യല്ല അബൂ ഹനീഫിന്റെ പേര് കെട്ടി പ്രചരിപ്പിച്ചത് അയാൾ കിതാബ് കാണിക്കട്ടെ അബൂ ഹനീഫ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഈ നാലാണ് കൂട്ടത്തിൽ ഏറ്റവും ഖുർആൻ പഠിച്ചാണ് അങ്ങനത്തെ അബൂ ഹനീഫ ഈ ഖുർആനിൽ മൂന്ന് ഇങ്ങനെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അഞ്ചുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ രേഖ ലോകത്ത് തെളിയിക്കാൻ കഴിയും കഴിയില്ല അബൂ ഹനീഫിന്റെ ശിഷ്യന്മാരൊക്കെ അത് പറഞ്ഞത് ശരിയാണ് ഈ അബൂ യൂസുഫ് അടക്കം ഇത്തരം കപടത്തരം ചെയ്ത അബൂ യൂസുഫ് മുഹമ്മദ് ജുഫറി എന്നൊക്കെ പറയുന്ന അവരത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സമ്മതിക്കാം പക്ഷെ അബൂ ഹനീഫ് പറഞ്ഞിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ സാധ്യമല്ല ഇരിക്കട്ടെ അബൂ ഹനീഫ ചെയ്താൽ പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞ ആൾ ഒന്നും നമുക്ക് പ്രശ്നമല്ല നമ്മളിവിടെ കുറുകാരിയിലുണ്ട് ഒരു സിദ്ധാന്തം വളരെ ഉരുത്തിരിഞ്ഞ് കാണുന്നത് വ്യക്തമായി കാണുന്നത് അന്ന് മുതൽ ഇന്ന് വരെ നബിന്റെ അനുയായികളാണെന്ന് ഖുർആന്റെ അനുയായികളാണെന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പാർട്ടി 10 കോടി വരെ എത്തിയ ഒരു സംഘം മുസ്ലിം സമുദായം ഈ ലോകത്തുണ്ട് നമ്മൾക്കത് മതി അത്ര മതി പിന്നെ ഭൂരിഭാഗം വരുന്നത് ഒഴിവായി നടന്നത് ഒഴിവാവും ഒഴിവാവാനുള്ള കാരണം ഒന്നാമത്തെ സക്കാത്തിന്റെ വിഷയത്തിനോട് പറയാനുള്ളത് പോലെ ഈ 90% 90 കോടി ആളുകൾക്കും സക്കാത്തിന്റെ വിഷയത്തിൽ ആകർഷം അത്ര പിടിച്ചതല്ല അലിബിൻ താലിബിന്റെ അനുയായികൾ സക്കാത്തിന്റെ വിഷയത്തിൽ വളരെ കർക്കശമായിട്ട് പെരുമാറുന്നതാണ് കാത്ത് കൊടുക്കാത്തതിനെ പള്ളിയിൽ കയറ്റാൻ സമ്മതിക്കുന്നത് പള്ളിയിൽ പോലും കയറ്റാൻ സമ്മതിക്കും ആര് സിയാക്കൾ എന്ന് പറയുന്നത് കാത്ത് സിയാക്കൾ അപ്പോ അലിബിൻ നബി താലിബിന്റെ സാക്ഷാത് അനുയായികൾ സക്കാത്ത് നമ്മൾ 10, 40, 100 ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും വിഹിതം എത്രയാണെന്നൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരാൾ സക്കാത്തിന്റെ തുക തരുന്നില്ലെങ്കിൽ പള്ളിയിലേക്ക് അവർ കയറ്റുന്നത് അവരുടെ അത്ര കർക്കശമായ നിയമമാണ് പക്ഷെ ഈ 90 കോടി സുന്നികൾക്കിടയിൽ വല്ല പ്രശ്നമുണ്ടോ സക്കാത്ത് കൊടുത്തിരിക്കും ഒരു പ്രശ്നമില്ല സക്കാത്ത് കൊടുത്തില്ലെങ്കിലും നിക്കരിക്കണം നിക്കരിച്ചിട്ട് കുറപ്പിക്കാൻ വഴി ഉണ്ടാക്കണം കുറപ്പിച്ച് കിട്ടാൻ വഴി എന്ന് അവർ പറഞ്ഞു പഠിപ്പിച്ചു നിക്കരിച്ചിട്ട് സക്കാത്തിന്റെ കുറ്റം പോലും ഒഴിവായി കിട്ടാൻ വഴി എന്ന് പഠിപ്പിച്ചതിന്റെ പേര് ഭൂരിഭാഗം ആളുകളും ഈ സൈഡിലേക്ക് നീങ്ങി നീങ്ങാതിരിക്കൂ നിങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ളവർക്കല്ല നീങ്ങ അപ്പൊ ആ താല്പര്യപ്രകാരം ജമ്മികൾ ജമ്മിമാർക്കാർക്കും സക്കാത്ത് വേണ്ടെന്ന് പ്രഖ്യാപിച്ച് കൂട്ടരവര് മറ്റവരെ പറഞ്ഞിട്ടില്ല ഒരിക്കലും പറയില്ല അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ കൂടുതൽ ആളെ കിട്ടാനുള്ള കാരണം തിരിച്ചാൽ മതി അതിന് പൈസ ചെലവില്ല ഇതക്കാത്ത കാര്യമായിട്ട് കണക്കൊന്നും കൂടുതലും വിരോധം ഏതായാലും ഞങ്ങൾ ചോദിക്കാൻ പറ്റില്ല പോരെ ഈ ഖാദി ജഡ്ജിയും സുപ്രീം കോടതി ജഡ്ജിയും അതൊന്നും ഞങ്ങൾ ചോദിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ ഭരണരംഗത്തൊക്കെ വന്നാൽ ഭരണം നടത്തുമ്പോൾ കുറച്ചപ്പോഴും 2% കൊടുക്കാൻ മതി 7 ലാഭം സിയാക്കളുടെ കൂട്ടത്തിൽ കൂടിയ 10 കൊടുക്കണം ഇവിടെ 2.5 കൊടുത്താൽ മതി അപ്പൊ ഈ കാർഡ് കൂടി ആളെ കിട്ടാൻ ഏതിലേക്ക് രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന കളികളൊക്കെ നമുക്ക് അറിഞ്ഞൂടെ ഇവിടെ നികുതി കുറക്കും അത് വളരെ വ്യക്തമായിട്ടുള്ള ഉറപ്പ് കൊടുത്തു കുറക്കാനുള്ള പദ്ധതികളൊക്കെ മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ നികുതി ഇളവ് വ്യവസായത്തിനും കൃഷിക്കൊക്കെ കള്ളമാണ് നികുതി ഇളവുള്ള ഒരു പാർട്ടിയുടെ ഭരണത്തിൽ വരികയാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം അതൊക്കെ വോട്ട് ചെയ്യാം ഏയ് നമ്മുടെ സമ്പത്തിന് കേടുപറ്റാത്ത ഒരു വിഭാഗം അത് വിശ്വാസമാണ് അവരൊക്കെ ചെയ്യുന്നുള്ള കാര്യം വിശ്വാസമാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുള്ളൂ ചിലപ്പോ ഓരോരുത്തരും പറഞ്ഞാലും വെള്ളിലേറെ വന്നപ്പോ അങ്ങോട്ട് നോക്കുമ്പോ അത് വേറെ അതല്ല. ശരിക്കും നികുതി ഇളവുണ്ട്. ഞങ്ങളുടെ സിദ്ധാന്ത പ്രകാരം ഞങ്ങൾ എത്തിയനുസരിച്ച് നികുതി നിങ്ങളെല്ലാവരും മാറ്റി ഇത്രക്കാരൊന്നും കൊടുക്കേണ്ട, 25,000 വരെ കൊടുക്കണ്ട, 50,000 വരെ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ 20,000 കൊടുക്കേണ്ട ആൾക്കാരൊക്കെ 50,000 വരെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം മുഴുവൻ അങ്ങോട്ട് മാറില്ലേ? അതേപോലെയാണ് സക്കാത്തിന്റെ ഇളവ് പ്രഖ്യാപിച്ചുമാരെ ഈ സുന്നത്തു ജമാഅത്തെ മുഴുക്കെ പ്രഖ്യാപിച്ചു. 1,000 കൊല്ലായിട്ട് സക്കാത്തിന്റെ ഇളവ് പ്രഖ്യാപിച്ചു. അതിന്റെ കാർക്കശ്യം ഒരു ഇല്ലാതാക്കി, ഖുർആനിന്റെ ഗൗരവം ഇല്ലാതാക്കി. സക്കാത്ത് ഫറളാണെന്നുള്ള വാദം അത് ലോകത്തെ അവർ അറിയിച്ചില്ല. അവരുടെ മുദ്രാവാക്യമല്ല നമസ്കാരം ഫറളാണെന്നുള്ള ശുദ്ധ നുണ ഈ ലോകം മുഴുവൻ അവർ പരത്തി. ശുദ്ധ നുണ നമസ്കാരം ഫറളാണെന്നുള്ള ശുദ്ധ നുണ ഈ ലോകം മുഴുവൻ അവർ പ്രചരിപ്പിച്ചു. നമസ്കാരത്തേക്കാൾ 70 ഡിഗ്രി മേലാക്കിയിട്ടാണ്, 70 ഇരട്ടി ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു അതിനെ പറഞ്ഞതിനെ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞതിനുള്ള സത്യം ഈ ലോകത്തെ അവർ അറിയിച്ചില്ല. എന്തിന് സക്കാത്തിന്റെ പേരിൽ തല്ലുമ്പോഴി ഉണ്ടാക്കാൻ പോണ്ട, നിസ്കരിക്കാൻ ആളെ കിട്ടിയാൽ മതി. അത് ഫറള് തന്നെ ഫറള ആദ്യം തന്നെ നുണല്ലേ പറയുന്നത്? പ്രതാക്കപ്പെട്ടു തന്നെ നുണല്ലേ? പ്രതാക്കിട്ടില്ല. ആര് പ്രതാക്കി? അല്ല പ്രതാക്കി, പ്രതാക്കിട്ടില്ല. പിന്നെ ഈ 5 നേരം പ്രതാക്കപ്പെട്ട സംസ്കാരം നിസ്കരിക്കുന്നു അത് വിചാരിച്ചാലും പോലെ പറയുമോ? കാരണം ഈ പറച്ചിലുണ്ടാക്കിയതിനൊക്കെ ഇവിടെ രക്തത്തിലറിയാൻ വേണ്ടിയിട്ടാണ്. നീയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നല്ലേ അവർക്ക്? അങ്ങനെ നീയത്ത് തന്നെ ഇല്ല. പക്ഷെ നീയത്ത് വെച്ചാൽ പോരാ, നീയത്ത് മനസ്സിൽ കരുതിയാൽ പോരാ, ഇല്ലാത്തൊരു ഫറള് ഉണ്ടാക്കി എന്നിട്ട് പിന്നെ അത് പറയും വേണം. എന്നിട്ട് ഫറളായ നമസ്കാരം ില്ല ഒരു നിസ്കാരം കുറവാക്കിയില്ല. എന്നിട്ട് ദുഹറിന്റെ അവിടെ നിന്ന് തുടങ്ങല കറവായ നിസ്കാരം രണ്ടോ കല്യാണം. ഇതൊക്കെ അട്ടിമറിച്ച് കൊണ്ടുവന്നിട്ട് ഈ രൂപത്തിൽ നമ്മൾ ആക്കി തീർത്ത് ആരെ 90 കോടിയിലാക്കി തീർത്ത ഈ ചരിത്രം ഒന്ന് പൊളിച്ചു തന്നത് എളുപ്പമൊന്നുമല്ല. ഏതായാലും നമുക്ക് പൊളിക്കാതെ കഴിയും. പൊളിക്കാനുള്ള എല്ലാ അടിസ്ഥാനങ്ങളും പ്രമാണങ്ങളും നമ്മൾ കിട്ടിയിട്ടുണ്ട്. നെബി 3 നേരം ഒരു ദിവസം 3 നേരം അല്ലാതെ നിസ്കരിച്ചില്ല എന്നുള്ളത് വളരെ പരിശമായിട്ട് അബൂഹുറൈറ അല്ലാത്ത ആൾക്കാർ പറഞ്ഞത് പല പ്രാവശ്യം നമ്മൾ കേട്ടു. ഇനിയും ചിലത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കേട്ടു. സുബ്ഹി നമസ്കാരം എന്ന പേരിൽ ഇപ്പൊ നമ്മൾ അറിയുള്ളൂ. രാവിലത്തെ നമസ്കാരം, രാവിലത്തെ നമസ്കാരം നബി നിസ്കരിക്കാറുണ്ട്. ഇത്ര നിസ്കരിക്കരുത്, 2:30 2:30 രാവിലെ 2:30. അപ്പൊ രാവിലെ 2:30 നിസ്കരിക്കുന്നത് നബി യുജീന്ന് പറഞ്ഞ് നിസ്കരിക്കരുത് എന്ന് വന്നപ്പോ കുഴപ്പമായി. രാവിലെ 2:30 നബി സ്ഥിരമായിട്ട് വീട്ടിൽ നിന്നാണ് നബി നിസ്കരിക്കരുതെന്ന് പറഞ്ഞോ? പ്രശ്നമായി തോന്നുന്നു. പള്ളിയിൽ നിന്നാണ് നബി സാധാരണ സമയക്കരിക്കരുത്. നമ്മുടെ ഇതിണ്ടാക്കിയിരിക്കുക, ഇതിണ്ടാക്കല്ല മദ്ഹബിനെ മുഴുവൻ തെറ്റിച്ചറിഞ്ഞു. അങ്ങനെ ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചിരിക്കണം. എല്ലാ ദിവസവും നബി പള്ളിയിൽ വന്നിട്ട് സുബ്ഹി നമസ്കാരം, ഇന്നെ സൂറത്ത് എന്നൊക്കെ എടുത്ത് പറയാ, ഇന്നെ സൂറത്തുകളൊക്കെ ഓതിയിട്ട് ഇങ്ങനെ ഉറക്കെ ഓതലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ പ്രചരിപ്പിക്കുന്നത്. ആര്? 1-ഓ 2-ഓ ആളോ? അല്ല, 10-ഓ 20-ഓ 50-ഓ ആളല്ല. സഹാബികളുടെ പേരിൽ നോണാണ്ട് കെട്ടിക്കരുത്. അങ്ങനെ നബി വീട്ടിൽ നിന്ന് 2:30 നിസ്കരിക്കുന്നത് എന്ന് അവിടെ തെളിഞ്ഞു. പിന്നെ പള്ളിയിൽ നിന്ന് 2:30 നിസ്കരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ 4:30 പോലും പൊതുപേക്ക് 4:30 പോലും അതെല്ലാം കൂടി പറയും. അതിനെതിരായ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും അത് വിജയിച്ചിരിക്കുന്നു. ഒരിക്കൽ മാലിക് ബിൻ ഖൈല എന്ന് പറയുന്ന ഒരാളുടെ ഹദീസായിട്ട് ഒരു സംഭവം ബുഖാരിയിൽ തന്നെ നമ്മൾ പറയാം. ബുഖാരിയിലുള്ള ഹദീസുകൾ മുക്കാലും നുണയാണെങ്കിലും ചിലപ്പോൾ ചില സത്യങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്തെങ്കിലും ചിലവുള്ളൂ. അതിന്റെ അടിയിൽ ഇടക്കിടക്ക് കാണപ്പെടുന്ന ചില സത്യങ്ങളാണ്. ഗർഭനായിട്ട് എഴുതിക്കണം, അത് കുറിച്ചൊക്കെ നമുക്ക് ചില മാലിക് ബിൻ ഖൈല എന്ന് പറയുന്ന സഹാബിയുടെ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലുണ്ട്. എന്താ പറയുന്നത്? നബി ചില അവസരത്തിലൊക്കെ പള്ളിയിൽ തീരെ നിസ്കരിക്കില്ല, നമുക്കും അതല്ല പ്രകൃതാന്നെ പറഞ്ഞല്ലോ. അങ്ങനെ ഒത്തുകൂടുകയാണെങ്കിൽ യുദ്ധത്തിന് പോയാൽ പോലും നിസ്കരിക്കണം എന്ന് ജമാഅത്ത് നിസ്കരിക്കാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പക്ഷേ ഒരു പാർട്ടി അങ്ങനെ എനിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തുകൂടുമ്പോൾ നിസ്കരിക്കുക എന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തോളൂ നിർബന്ധമല്ല, ചുനത്തൂല. എന്നാൽ ചില സന്ദർഭത്തിൽ സുബൈക്കോ അസർക്കോ ഒക്കെ ഒത്തുകൂടും. ആൾക്കാർക്കുണ്ടെങ്കിൽ അവിടെ നിസ്കരിച്ചെന്ന് വരും. മിക്കവാറും അത് ചെയ്യാറില്ല. അങ്ങനെ ഓരോ അവസരത്തിൽ ചിലപ്പോൾ മദീനത്തെ പള്ളിയിലാണെന്ന് ഉറപ്പില്ല കേട്ടോ. മദീനത്തെ പള്ളിയിലാണ് നിസ്കരണം, യാത്രയിലാണ് എത്തി സാധാരണ ജമാഅത്തായിട്ട് സഹാബികളെ കൊണ്ടിട്ട് നിസ്കരിക്കാറുണ്ട്. യാത്രയിൽ ഏത് യാത്ര ആയിരുന്നാലും ചെറുതാവട്ടെ വലുതാവട്ടെ കുറച്ചങ്ങോട്ട് പോയിരുന്നാലും ശരി, 2:30 യാത്രയിലുടനീളം നിന്ന് മരണം നിസ്കരിച്ചുള്ളൂ എന്ന് എല്ലാവരും സംബന്ധിച്ചു. എന്താ യാത്രയിൽ എത്തിന്റെ കൂടെ എല്ലാവരും അവൻ എനിക്ക് വീട്ടിൽ കിടന്ന് നിസ്കരിക്കാൻ പറ്റും. അതിന്റെ രക്ഷപ്പെടാം. യാത്രയിൽ എല്ലാവരും കൂടി 100, 200, 500, 1,000, 10,000 സാഹിബികളായിട്ട് പോകുമ്പോൾ എനിക്ക് ഒറ്റക്ക് വീട്ടിൽ കിടന്ന് നിസ്കരിക്കാൻ പറ്റും അവിടെ ഇല്ലല്ലോ. അപ്പൊ കൂട്ടായിട്ടായിരിക്കും അപ്പോഴത്തെ നിസ്കാരം എല്ലാവരും കാണിച്ചു. അതാണ് യാത്രയിൽ എവിടെന്നെങ്കിലും നബി ദുഹ്ർ നാന്തക്കാത്ത് നിസ്കരിച്ചിരുന്നു, അസ്ർ നാന്തക്കാത്ത് നിസ്കരിച്ചിരുന്നു, പിന്നെ ഇഷ നാന്തക്കാത്ത് നിസ്കരിച്ചിരുന്നു. ലോകത്തെ ഒരൊറ്റ ഹദീസുകാരുടെ വീഡിയോ കാര്യങ്ങളാണ്. കാരണം യാത്രയിൽ നമുക്കറിയാം എല്ലാവരും കാണാതെ അവിടെ ഉണ്ടായി പറ്റില്ല.
അതുകൊണ്ട് ഏത് ഹദീസുകാരനും ഏത് ഹദീസുകാരനും മദ്ഹബുകാരനും ഒക്കെ എഴുതിയിട്ടുണ്ട്. യാത്രയിൽ നബി ഒരു കാലത്തും രണ്ടരക്കാത്തില്ല, അത് സ്കെച്ചില്ല. അപ്പൊ യാത്രയിൽ രണ്ടരക്കാത്ത് നാട്ടിൽ രണ്ടരക്കാത്ത് അല്ല അങ്ങനെ കുറാൻ ലോകത്ത് ധാരാണ്ട് ദിവസം ദിനം പറഞ്ഞു മൂന്നേരാണെങ്കിൽ മൂന്നേരം അഞ്ചേരാണെ അഞ്ചേരം, അതാണ് ഫർളാക്കി അല്ലെങ്കിൽ നിർബന്ധാക്കി എന്നല്ലാതെ അത് യാത്രയിലാവുമ്പോൾ രണ്ടരക്കാത്ത് മതിയെന്നും നാട്ടിലാവുമ്പോൾ രണ്ടരക്കാത്ത് വേണമെന്ന ഖുർആനിൽ എവിടെയെങ്കിലും ഒരു സൂചന ഒരു ചുക്കൂലിയ പോയിട്ട് വസ്തു ഖുർആനിൽ പിന്നെ ഇങ്ങനെ നബി രണ്ട് ജാതി ചെയ്യും. അള്ളാഹുവിന്റെ ഒരു കൽപ്പന ചില ദിവസം യാത്ര ഉണ്ടാകുമ്പോൾ അപ്പൊ പരിചയക്കാം, യാത്ര ഇല്ലാക്കുമ്പോൾ ഇറക്കിയാക്കാം. ഈ ഈ വിവേചനം നടത്താൻ നബിക്കാരെ അധികാരം കൊടുത്തു. അള്ളാഹു പറഞ്ഞ പ്രകാരം ചെയ്യാൻ പാടും. അള്ളാഹ് പറഞ്ഞു നാനൊക്കാത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ യാത്ര നോക്കേണ്ട ഇല്ലാക്കല്ലേ. അള്ളാഹ് പറയണ്ടേ നോക്കിയെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞില്ലേ, പറഞ്ഞിട്ടില്ലേ യാത്ര നോക്കണ്ടെന്ന് വെച്ചത്. അപ്പൊ അള്ളാഹു പറഞ്ഞത് നാലോ മൂന്നോ റക്കത്തൊക്കെ അഞ്ച് നേരമൊക്കെ ആണെങ്കിൽ അത് യാത്രയിൽ ഒഴിവാക്കാനൊന്നും പാടില്ല. ആയത്തരണം നേരത്തിനേക്കാൾ ഏറ്റവും ഗൗരവം കുറഞ്ഞതാണോ നോമ്പ്? ആ അതിന് പോലും ആയത്തിറങ്ങിയിട്ട് ഇളവ് ചെയ്തു യാത്രയിൽ ആയത്തിറങ്ങാത്ത ഇളവ് ചെയ്യാൻ എനിക്ക് പാടില്ല. എന്നിട്ട് അതിനേക്കാൾ പത്തിരട്ടി സ്ഥലത്ത് പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യം ഇളവ് ചെയ്യാൻ എനിക്ക് സ്വന്തം അധികാരമുണ്ട്. ഏ അതിന്റെ അതിനും വേണം അള്ളാഹു പറയാം യാത്രയിൽ ഇത്ര മതി എന്നാ അങ്ങനെ ആയത്തിറങ്ങാനും ഇല്ല. അപ്പൊ യാത്രയിൽ പൊതുവെ എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് സ്ഥിരമായിട്ട് കാഴ്ചയിൽ നിസ്കാരമായതുകൊണ്ട് എല്ലാവരും സമ്മതിച്ചു. യാത്രയിലൊക്കെ എനിക്ക് രണ്ടെന്നെ 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 ആയിരിക്കില്ല എന്ന് എല്ലാവരും സമ്മതിച്ചു. ഒരച്ച മനുഷ്യൻ അബൂഹുറൈറ പോലും പറഞ്ഞിട്ടില്ല യാത്രയിൽ കണ്ടിട്ട് അല്ല നാലുക്കരിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ പരസ്യമായ ഒരു വിഷയമാണ്. അങ്ങനെ യാത്രയിൽ തന്നെ ഒരിക്കൽ അദ്ദേഹത്തെ വിളിക്കും ആവട്ടോ ഈ സ്ഥലം പറഞ്ഞില്ല അതിരിക്കട്ടെ നമുക്ക് സ്ഥലം പറയേണ്ട ആവശ്യമില്ല. ഈ മാലിക്കുള്ള ഭയനത്ത് പറയാം രാവിലെ ഒരാൾ നിസ്കരിക്കുന്നു, നിസ്കരിക്കാൻ എല്ലാവരും കൂടിയിട്ട് നിസ്കരിക്കാൻ എന്റെ കൂടെ നിസ്കരിക്കാൻ പോകാൻ വേണ്ടി തയ്യാറെടുത്തപ്പോ ഒരാൾ അപ്പുറം നിസ്കരിക്കുന്നു. അത് സുന്നത്ത് എന്നുള്ള പിന്നെ മറ്റേ ജൂതന്മാർക്ക് എന്ത് തോന്നുന്നുണ്ട് സുന്നത്ത് നിസ്കാരം. അപ്പൊ രണ്ടാൾക്കാർ നിസ്കരിക്കുന്നുണ്ടപ്പോ നിധി കൊച്ചു ആ സുഹാർബാൻ ഓ സുബൈക്ക് പന്നാണ്ടിറക്കാത്തായിരിക്കും ആ നിസ്കാരം കഴിഞ്ഞിട്ടാണെന്ന് പറയാൻ എന്റെ മുമ്പന്നെ പറഞ്ഞെന്ന് പറയണ്ടേ. ഏതൊരു നിസ്കാരം കഴിഞ്ഞതിനെ ശിവനെ വിളിച്ചു എന്തോ നീ ഇത് ഇപ്പൊ രണ്ടർക്കത്ത് വരെ നിൽക്കുള്ളൂ ആ സുഖാർബാൻ സുബൈക്ക് നാണ്ടിറക്കാത്തായിരിക്കണം. അപ്പൊ അപ്പൊ ആ ചോദ്യത്തിന്റെ ശക്തി നോക്കണം. സുബൈക്ക് നാണ്ടിറക്കാത്തായിരിക്കുന്നത് ഇത്രയും വലിയൊരു അനാചാരമാണ് ചെയ്തതെന്നപ്പോ പറയണത് ചോദ്യ രൂപത്തിൽ നിഷേധിക്കുന്നത് ശക്തി കൂട്ടാനാണ്. സുബൈക്ക് നാണ്ടിറക്കാത്താണ് നിസ്കരിക്കുന്നത്. പിന്നോട് ചോദിച്ചു ഇവിടെ നിക്കച്ച സുന്നത്താണോ ഫർളോ എന്ന് ചോദിച്ചവരോട് അതാണ് ചോദിച്ചത്. എന്ത് ചോദിച്ചു ഇവിടെ സുന്നത്ത് ഫർളോ നടക്കുമ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റാണ് അതൊന്നും ഇവിടെ നെറ്റിന്റെ ഹജീത്തിൽ കാണില്ല. നമ്മുടെ ഇവിടെ നന്ദർക്കാത്ത കിരിക്കും പറഞ്ഞ നന്ദർക്കാത്ത് എന്നിട്ട് പറയാൻ സുന്നത്താണ് അതൊന്നും നെറ്റിന്റെ അടുത്ത് വെച്ചില്ല. നെബിക്ക് ആ ഒരു ഭാഷ അറിയില്ല. അതിനണ്ടർക്കാത്ത സുന്നത്ത് രണ്ടർക്കാത്ത ഫർ അതിനണ്ടർക്കാത്ത സുന്നത്തിന് രണ്ടർക്കാത്ത ചോദിച്ചു ഇതൊന്നും നെബി അറിയില്ല. നെബി രണ്ടർക്കാത്ത നിസ്കരിക്കണുണ്ടോ ചോദിച്ചു എന്തോ സുബൈക്ക് ആരാഗ്രഹിക്കുന്നു ഇല്ല കാരണം ഞാൻ നിസ്കരിക്കരുത് സുബൈക്ക് രണ്ട് സുബൈക്ക് രണ്ടോ സുബൈക്ക് നാലോ അത് ഞാൻ സുന്നത്തായിട്ട് രണ്ടർക്കാത്ത് ഇക്കരിച്ചെന്ന് ഇയാളെ പറഞ്ഞു. അവൻ പറഞ്ഞില്ല സുന്നത്തായിട്ട് വേണമെങ്കിൽ ഇക്കരിച്ചെന്ന് നബി പറഞ്ഞു. അതും പറഞ്ഞില്ല ഈ ലോകത്തിൽ ഹജീസ് കിതാബിൽ കാണുന്നത് സുന്നത്താക്കാണ്ട് എന്നുള്ള വർത്താനം അവിടെ ചെയ്തു. അപ്പൊ രണ്ടിൽ കൂടി രണ്ട് കൂട്ടി നിസ്കരിച്ചപ്പോ നബി ആക്ഷേപിച്ചു അത് അന്ന് തന്നെ കാൻസലാക്കി. ഈ നേരി സുബൈ സമയത്ത് രണ്ടർക്കാത്ത് നിസ്കരിക്കാം അല്ലാതെ നാലിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. എവിടെയത്? ബുഖാരിയിലെ മുസ്ലിമിലാണ്. മറ്റെവിടെയല്ല ബുഖാരിയിലെ മുസ്ലിമിലെ എഴുതി വെക്കേണ്ടി വന്നു. അതിന്റെ പുറമെ ഹഫ്സ ഹഫ്സ ഹഫ്സത്ത് എന്നാണ് അതിന്റെ ഭാര്യമാരിപ്പെട്ട ഹസ്രത്ത് ഹഫ്സ പറഞ്ഞവരാണ് മുസ്ലിമിൽ വളരെ വ്യക്തമായിട്ട് എന്താ പറഞ്ഞത് നബി പ്രഭാതായ പിന്നെ രണ്ടരക്കാത്തല്ലാതെ നമസ്കരിക്കാറില്ല. രണ്ടരക്കാത്തല്ലാതെ ഇവിടെ ഇപ്പൊ നാരാകരിച്ചാണ് അതിനെ എതിർക്കാനാ പോയി പറഞ്ഞത്. ഇവിടെ നാരാകരിക്കുന്നത് രണ്ടരക്കാത്ത് സുന്നത്ത് രണ്ടരക്കാത്ത് പറഞ്ഞത് രണ്ടരക്കാത്ത് സുന്നത്ത് രണ്ടരക്കാത്ത് പറഞ്ഞതായിട്ട് പള്ളിയിൽ മുഴുവൻ വാസാക്കിയിരിക്കണ ആരെ അപ്പൊ ഹുറൈറ കമ്പനിയാക്കും. അതിനെ എതിർക്കാനാണ് ഹഫ്സ നബിയുടെ ഭാര്യമാരിപ്പെട്ട ഹഫ്സ നമ്മളുടെ മകള് പറയുന്നത് നബി ഇതാ കാന നബി ഇതാ തലേൽപ്പെട്ടു പ്രഭാതമായ രണ്ട് റക്കാത്തല്ലാതെ ഇപ്പൊ സുന്നത്തും പ്രഭാവം നാലുണ്ടല്ലോ അതില്ല ആ പരിപാടിയെ ലഭിക്കണ്ടായിരുന്നു വേറും രണ്ടേ രണ്ട് റക്കാത്ത് അത് നിർബന്ധമായ സുന്നത്തുമല്ല പ്രഭുവല്ല അത് നിർബന്ധ സുന്നത്തും തന്നെ പറയാൻ പാടില്ല പ്രഭുവെന്ന് പറയാൻ പാടില്ല. ആ സാധനം എന്താ രണ്ട് മക്തൂബായ രണ്ട് റക്കാത്ത അള്ളാഹു കിതാബം നോക്കൂത്താന്ന് രണ്ട് റക്കാത്ത ആ വിശദീകരണപ്പോ ഹർഷാലെ പറഞ്ഞില്ല. പക്ഷെ രണ്ടേ രണ്ട് റക്കാത്തല്ലാതെ പ്രഭാത സമയത്ത് പ്രഭാതമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നടക്കാത്തല്ലാതെ നിസ്കരിച്ചിട്ടില്ല എന്ന് നിഷേധിച്ചിട്ട് സർവ്വവ്യാപകമായ നിഷേധം മുസ്ലിമിനെ അറിയിച്ചു. പിന്നെ ആയിഷ സാധാരണ പറയാറ് നബി ഈ രണ്ട് റക്കാത്താണ് ഫജ്രി അതിനൊന്നും തുല്യാവുന്നില്ല നബി പറയാറായിക്കോട്ടില്ല. പ്രഭാത സമയത്ത് രണ്ട് റക്കാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒഴിവാക്കരുത്. രാവിലെ നമസ്കാരം, പ്രഭാത സമയത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ ഉത്തമമാണെന്നും പറയാം, പക്ഷെ പ്രഭാത സമയത്ത് തന്നെ നിർബന്ധമാണെന്ന് പറയാൻ പാടില്ല. നമ്മളെ ഏറ്റവും വലിയ ശക്തിയായ സിദ്ധാന്തം ആ സിദ്ധാന്തം മാസത്തിന് മാറ്റല്ല, അത് ഒരിക്കലും വിട്ടുകൊടുക്കുക. പ്രഭാത സമയത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞ ഒരു ഒറ്റ ആയത്തും പ്രധാനില്ല. അപ്പൊ ആ സമയത്ത് നിസ്കരിക്കാം നല്ലതാണ്, കാരണം അന്നത്തെ കാലത്ത് എഴുന്നേറ്റ് കനകളൊക്കെ കഴിച്ച് വേഗം ജോലിക്കൊക്കെ പോലും നല്ല കാര്യമാണെന്നുള്ള കാലത്ത് സംശയമില്ല. അത് കുർബാന പറഞ്ഞു, അന്ന് കുർബാനൊക്കെ രാവിലെ എഴുന്നേറ്റ് കുർബാനൊക്കെ കൂടാണ് അവിടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നബി സാധാരണ അരുടക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, അത് യാത്രയിലാവട്ടെ പിന്നെ നാട്ടിലാവട്ടെ എപ്പോഴായിരുന്നാലും ആ രണ്ടരക്കാലത്തിൽ നബി രണ്ടരക്കാലത്തിന്റെ കാര്യത്തിൽ നബി വീഴ്ച വരുത്താറില്ല എന്നൊക്കെ ആയിച്ച് അങ്ങനെ പറയാം. അപ്പൊ ആദ്യകാലത്ത് പറഞ്ഞതാണ് റക്കാത്തിൽ ഫജ്ർ, റക്കാത്തിൽ ഫജ്രീന, പ്രഭാതത്തിൽ നിസ്കരിക്കാതെ റക്കാത്ത് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അത് പോട്ട് എന്തായി, ആ റക്കാത്തെ റക്കാത്താലി കബിലൽ ഫജ്രീന, റക്കാത്താലി കബിലൽ ഫജ്രീന, കബിലൽ സുബ്ഹീന്ന് വരും. ഫജ്റിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല, ഫജ്രായദേശത്തിലെ ഫജ്ർ നിസ്കാരമാണെങ്കിൽ തന്നെ സുന്നത്താണേത്തിന് ഫജ്രായിട്ടല്ലേ നിസ്കരിക്കുക. ഏതെങ്കിലും ആവട്ടെ ഇത് വേറാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഉരുത്തിരിഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള നിർബന്ധത്തിൽ അബൂ ഹുറൈറന്റെ ആൾക്കാർ റിപ്പോർട്ടിൽ എന്താക്കി തീർത്തു, റക്കാത്താലി കബിലൽ ഫജ്രി, ഫജ്റിനോ പുറത്തിറക്കാൻ നിസ്കരിക്കാതായി. അങ്ങനെ ഒന്ന് നോക്കുമ്പോഴൊന്നും തോണ പൂർത്തിയായി. ഫജ്റിന് മുമ്പ് രണ്ടായിരത്തി കത്തിക്കാൻ പറഞ്ഞാൽ എന്നാ തന്നെ ഉണ്ടാവുള്ളൂ, ആ ഫജ്ർ നിസ്കാരം തന്നെ ആയിരിക്കും കുറച്ച് മുമ്പാണ് കെട്ടിയുള്ളൂ, അത് പറ്റൂല. അപ്പൊ ഒരു നുണയും കൂടി അവിടെ പറയണം, അത് പിന്നെ മൂന്നാമത് തീരുമാനിച്ചു. പിന്നീട് എന്ത് പറഞ്ഞത്, റക്കാത്താലി കബിലൽ സ്വലാത്തിൽ ഫജ്രീനാക്കി, അവസാനത്തെ മുളപ്പാണ്. രണ്ടരക്കാത്തിനെ അവർ നിസ്കരിക്കാറുണ്ട്, അത് ഏതാണ് രണ്ടരക്കാത്ത്, ആദ്യം പറഞ്ഞ് ഫജ്ർ രണ്ടരക്കാത്ത്, പിന്നെ പത്തിന് പറഞ്ഞ് ഫജ്റിന് മുമ്പാണ് രണ്ടരക്കാത്തൊക്കെ, പിന്നെ അവസാനം പറഞ്ഞെന്താ സലാത്തുൽ ഫജ്റിന്റെ മുമ്പാണ് രണ്ടരക്കാത്തൊക്കെ. അപ്പൊ ശരി, സലാത്തുൽ ഫജ്റിന് മുമ്പ് വേറെ രണ്ടരക്കാത്ത് അഞ്ഞാൽ രണ്ടരക്കാത്ത് വേറെ, അപ്പൊ രണ്ടരക്കാത്തുണ്ട് എന്ന് ഉറപ്പായി. എടോ എന്താ ഈ നാലരക്കാത്ത് സ്വീകരിക്കണം, നാലരക്കാത്ത് അണക്കിരിക്കുന്നതെന്ന് വെച്ചിട്ട് കണ്ണുരുട്ടി ചോദിച്ച നബിന്റെ ചോദ്യം അപ്പുറത്ത് എഴുതി വെച്ചിരിക്കണം. ആരോട്? സഹാബികൾപ്പെട്ട ഒരാൾ നാലരക്കാത്ത് നിൽക്കാൻ പോയപ്പോ ഇവരെ ഭാഗത്തിനോട് പറഞ്ഞിരിക്കണം ചോദിക്കണം, അതോ ചോദിച്ചിരിക്കും ഇവരെ ഭാഗത്ത് നിൽക്കാൻ നിൽക്കാം സ്വീകരിക്കാൻ വേണ്ടി പോകും ഇബിനാബാസ്. അപ്പൊ സുലത്തുന്നുള്ളവർക്ക് മറ്റൊരു വലിയതായി കുട്ടിയല്ലേ, ചെറുപ്പാണ് നോട്ടെ ചെറുപ്പാണ്. അപ്പൊ നിക്കിരിക്കാൻ വന്നപ്പോ എനിക്ക് കൈ കുറിച്ച് ആ നിക്കാം കൈ കൊടുത്ത് നിക്കാൻ മതി, സുഖിപ്പോഴും രണ്ടരക്കാത്ത് നിക്കിരിക്കുന്നില്ല, അത് മതി ഇവരെ കരിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് ഇബിനാബാസ് പറഞ്ഞ സുനത് അഹമ്മദ് അന്നൊരു സുനത്തിൽ രചിച്ചു. രണ്ടരക്കാത്ത് വേറെ ഉദ്ദേശിച്ചവനോട് നബി ഒച്ചട്ട് സംസാരിച്ചു, അവനോട് വിലക്കി, ചോദ്യരൂപത്തിൽ നിഷേധിച്ചുകൊണ്ട് അപ്പുറത്ത് രചിച്ചു. ആ ബുഹാരിയിൽ മുസ്ലിമിലുണ്ട്. രണ്ടരക്കാത്തല്ലാതെ നിക്കിരിക്കുകയില്ല എന്ന് നബിയുടെ സ്വന്തം പത്നി പറഞ്ഞത് അതും. രണ്ടരക്കാത്താണ് നബിക്ക് പ്രധാനമായിട്ട് യാത്രയിൽ നാട്ടിലൊക്കെ രാവിലത്തെ നമസ്കാരം രണ്ടരക്കാത്ത് നബി സാധാരണ സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞത് ആയിഷ പറഞ്ഞത് നിരന്തരമായിട്ട് അതും എഴുതിച്ചു. അപ്പൊ വലിയ പരുണ്ടായിരുന്നു, ഇപ്പൊ എന്താ ഉണ്ടായത്, ഈ പറഞ്ഞതൊക്കെ പൊടിക്കും. ഇത് അബൂഹുറൈറയൊന്നും പറഞ്ഞിട്ടില്ല, അബൂഹുറൈറ നുണയെ അവസാനത്തെ നുണയെ പറഞ്ഞു. ഈ ആദ്യത്തെ സത്യം അബൂഹുറൈറയോ അയാളുടെ കൂട്ടു കമ്പനിയോ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ പ്രചാരത്തിൽ വന്നപ്പോ എന്താ അയാൾ മറിച്ചാ പറഞ്ഞത്, ഈ നുണ പറഞ്ഞതാണ് അയാളുടെ ലോകത്തിൽ. സുബി നമസ്കാരത്തിന്റെ മുമ്പ്, സുബി നമസ്കാരത്തിന് മുമ്പ്, സുബി നമസ്കാരത്തിന്റെ മുമ്പ് രണ്ടരക്കാത്തിന് നിസ്കരിക്കാറുണ്ട് എന്ന് പറഞ്ഞ നുണയാണ് ഈ 90 കോടി ഉപദേശിച്ചത്. അതാണ് അത്ഭുതം. ഇപ്പൊ സുബിക്ക് രണ്ടരക്കാത്ത്, അത് വളരെ പ്രധാനപ്പെട്ട സമയത്തുണ്ടെന്നോ പിന്നെ പറയാതില്ല. ഇങ്ങനെ നാലരക്കാത്ത് സ്ഥിരമായിട്ടപ്പോ നബി സാധാരണ വീട്ടിൽ അതെന്തത് ഇങ്ങനെ താക്കേണ്ടി വന്നത് ബുദ്ധിമുട്ട് വരുത്തുള്ളായിരുന്നു. അങ്ങനെ ദിവസം ഒന്നാമത്താ മതി നബി വീട്ടിൽ നിന്നാണ് നിസ്കരിക്കാന്നുള്ളത്, വീട്ടിൽ നിന്നാണ് എന്റെ അടുത്ത് നിന്നാണ് നിസ്കരിക്കുക. ആയിഷ പറഞ്ഞു എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നബി സാധാരണ രണ്ടരക്കാത്ത് സുബിക്ക് നിസ്കരിക്കല്, അത് കഴിഞ്ഞാൽ ഞാൻ ഉണർന്നു കിടക്കുകയാണെങ്കിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഉണർന്നില്ലെങ്കിൽ നബി അവിടെ ചെന്നു കിടക്കും. നമസ്കാരം കഴിഞ്ഞില്ല എന്നോട് ചെന്നു കൊടുക്കും. പിന്നെ പ്രഭാസല്ലേ എന്തെങ്കിലും പണിക്ക് അങ്ങനെ പോകാനില്ല, പണി തന്നെ പ്രഭാവം തന്നെയാണ്. ആൾക്കാരൊക്കെ വരണമെങ്കിൽ ഒരു വിവാഹ സമയം രാവിലെ 8 മണിയാകുമ്പോൾ പോണി കഴിഞ്ഞാൽ ശേഷം ആൾക്കാർ പണിയിൽ വീടുള്ളൂ, അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പോകണം. അപ്പൊ അതുവരെ വീട്ടിൽ വിശ്രമിക്കില്ല, ആ വിശ്രമത്തിൽ അത് ചെയ്യാൻ അവിടെ കിടക്കലാ പറഞ്ഞു. നമസ്കാരം എന്റെ അവിടെ കിടക്കല, ഞാൻ എഴുന്നേറ്റ് എടുക്കുകയാണെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ എന്നോട് സംസാരിക്കണം. ആ അതിന്റെ ഇടയിൽ പിന്നെ പിന്നെ ബിരാൽ വന്നിട്ട് മാങ്കുളക്കും പഠിക്കണമെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരാൽ തന്നെ അവിടെ ബാങ്കൂല്ല, ഇവിടെ നിസ്കാരം കഴിഞ്ഞാൽ നന്ദക്കാത്തല്ല നിസ്കരിക്കലില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്തായാലും ഇപ്പുറം കൂട്ടി ചേർത്തുള്ളത്. പിന്നെ വിരാൽ വരും വാങ്ങും, അപ്പോൾ അപ്പോ രണ്ടാമത്തെ നിസ്കാരം കൂടെ നടത്തുന്നത്. പിന്നെ ഞാൻ നാലരക്കാത്തില്ല നബി ആദ്യം പറഞ്ഞു, നാലരക്കാത്ത് ഇല്ല എന്ന് പിന്നെ നബി എന്തിനാ പറഞ്ഞത്, ചെയ്തോനെ മെഗഡിയെന്തിനാ, അപ്പൊ നാലരക്കാത്ത അവിടെ ഇല്ല ഇട്ടുണ്ട് നിക്കിരിക്കലുള്ളൂ, അത് കില്ലയുടെ കിടക്കാം. പിന്നെ വിരാൽ വന്നിട്ട് വാങ്ങ് കൊടുത്തിട്ട് വന്നിട്ട് വിളിച്ചിട്ട് പിന്നെ കാമത്ത് കൊടുത്തിട്ട് വേറെ കിട്ടണം, തോന്നിയും ശുദ്ധ നുണ അങ്ങനത്തെ. വിരാജ് വാങ്ങ് കൊടുക്കുന്നുണ്ടെങ്കിലേ വിരാനില്ല, പക്ഷെ ബാങ്കില്ല. ബാങ്ക് വിരാനെ ബാങ്ക് അറിയില്ല. ഈ ബാങ്ക് വിരാനെ പറയാൻ പറ്റിയ ബാങ്കുമില്ലോ. നമ്മളെത്രയോ എഴുതി പ്രസിദ്ധീകരിച്ചല്ല, വിരാലിന് പൈ ബാങ്ക് കൊടുക്കാൻ പറ്റൂല. എന്തെല്ലാം പറഞ്ഞിരിക്കണോ, എനിക്കൊന്ന് നോക്കുമ്പോ വിരാലെ ബാങ്ക് കൊടുത്തു നോക്കുമ്പോൾ എന്നെ പേടിച്ചിട്ടില്ല. അപ്പോ വിരാലിന് സ്വന്തം നോക്കുന്നാണ് തോന്നി. നബി പറഞ്ഞേ ചെയ്യുള്ളൂ, അതുവരെ ചെയ്യാറുള്ളൂ. അപ്പൊ മുപ്പറി നബി വരാത്തൊന്നാണ് തോന്നി. അസലാത്ത് ഫൈറോമിനാവുന്നാണ് വിളിച്ചത്. അപ്പൊ നബി പറഞ്ഞില്ലേ പറയുമ്പോൾ ദിവസം പറയുമ്പോഴാണ് നബി ഇങ്ങനെ കിടന്ന് പറഞ്ഞാൽ നബി എഴുന്നേറ്റിട്ടില്ല എന്നാണ്. അപ്പൊ മുപ്പറി അസലാത്ത് ഫൈറോമിനാവെന്ന് പറഞ്ഞപ്പോ നബിക്കും പറ്റി, അത് നല്ല വർത്താനമാണ്. ശരി, അത് ഇനി കാലാകാലം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നബിയോട് ചോദിക്കാതെ ഇത്തരത്തിലുള്ള ഒരു അസംബന്ധം, നബിയോട് ചോദിക്കാത്ത നിനക്കേണ്ട ഒരു അസംബന്ധം ബിലാല് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞത് ഇവിടെ നോക്കിയത്.
കൊടുക്കാൻ പറ്റില്ല, എപ്പോഴേക്കും എടുക്കാൻ പറ്റില്ല. അച്ഛാക്കാൻ മോടി ഇത് നമ്മൾ മനസ്സിലാക്കണം. സഭകളെ തൗഹീദും സുന്നത്തും മുരുകപ്പിക്കാണ് നമ്മൾ അതിലും ശരിയ. പിന്നെ തൗഹീദ് എപ്പോഴും ലഭിച്ചു സുന്നത്ത് മുരുകപ്പിക്കുന്ന നമ്മൾ കാരണം ഇതിനൊന്നും ലഭിക്കും. സുന്നത്തിന്റെ മനസ്സിൽ മുരുകപ്പിക്കുന്നു, ഖുർആൻ മുരുകപ്പിക്കുന്നില്ല എന്നത് കഷ്ടം. പിന്നെ തൗഹീദ് മുരുകപ്പിക്കുന്നു, തൗഹീദൊക്കെ ഉണ്ടാക്കിയത് ഇപ്പോഴും ചുരുക്കം വഴി മാറ്റിയിരുന്നു. നമസ്കാരത്തിനൊരു ചുരുക്കം വഴിയാണ് ഖുർആനിൽ ഉണ്ടാക്കി കൊടുത്തു. അത് ബുഖാരിയെ പോലും മാറ്റിയിട്ട് മതി. ബുഖാരി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ അത്ര മതി കഴിയുമെന്ന് നമ്മൾ പറയാറുള്ളൂ. ഇനി മറ്റേ ദിവസത്തിൽ നമ്മളാണ് പറയാറുള്ളത്. കാരണം ചെറുപ്പമാണെന്നവർക്ക് ഈ നമ്മ പറയുന്നവർക്കെന്നെ അറിയാം ചെറുപ്പമാണ്. അപ്പൊ അവിടെ നിർഭൂകരിച്ചു എനിക്ക് ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞങ്ങൾ അത്രാം മതി കഴിയുന്നത് എന്ന് പറയാറുള്ളൂ. ഇനി മറ്റേ ദിവസത്തിന് ഞങ്ങൾ അത്രാം അരന്റെ ബിയിലെ പറയാറുള്ളൂ എന്ന് ബുഖാരി പോലും പേജിച്ചിട്ട് സമ്മതിച്ചു. ബുഖാരി പോലും പറഞ്ഞിട്ട് സമ്മതിച്ചു. ഈ ശരിക്ക് തന്നെ നിലനിർത്തണം എന്ന് സാധിച്ചു. ഈ കേരളത്തിലൊട്ടാകെ ഈ തെരഞ്ഞെടുപ്പ് മരക്കിലൊക്കെ കൂടി ഇന്ന് വളർത്തുക മതി കഴിയുന്നില്ല. വേറെ മസാജില്ല മനസ്സിലാക്കിയല്ല വലിയ മുഴുവൻ ഉണ്ടാക്കണം. അവിടെ നമ്മുടെ നമ്മളാണ് ശരിക്കും തന്നെ എന്നാ പട്ടീനെങ്കിലും നമ്മൾ ശരിക്കൊന്ന് മാറ്റുന്നു. ഇതപ്പെടുത്തി പരിമിതപ്പെടുത്തി അല്ല പറഞ്ഞു വേറെ മസാജില്ല വലിയ മുഴുവൻ ഉണ്ടാക്കി വരാത്ത പിന്നെ വന്നു പള്ളിയിലെ ശക്തി മാറിക്കിട്ടില്ലേ? അതിന്റെ മുമ്പ് മറ്റുള്ള സ്ഥലത്തിലെ ശക്തി മാറ്റാനുള്ളതല്ലോ. വേണ്ട ആദ്യത്തെ ചെറിയ പ്രാധാന്യം കിട്ടിക്കണം. അപ്പൊ പള്ളി മുഴുവൻ ഉള്ളാക്കുകയാണ് പള്ളിയിൽ വെച്ച് ആരാധിക്കുമ്പോ അള്ളാഹുവിനെ വിളിച്ചു പോകരുത്. അള്ളാഹു പറഞ്ഞു വളരെ ശക്തിയില്ല വിളിച്ചു പോകരുത്. വിളിച്ചിട്ട് ഞാൻ ആൾക്കാർക്കാണ് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നില്ല. വിളിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് പ്രാർത്ഥന. വിളിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് വാങ്ങൻ മസാജിച്ചാൽ പല അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ വിളിക്കാനുള്ള സന്ദർഭമാണ് സംസ്കാരം. അല്ല അവരെ പള്ളിയിൽ വിളിക്കുമ്പോ അള്ളാഹെ വിളിക്കാതെ വേറെ ഒരാളെ വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോ എന്താക്കിയത് ഒരാളെ വിളിക്കന്നെ വേണമെന്ന് പഠിപ്പിച്ചു. ഈ 60 കൊല്ലം ഇവിടെ ഭൂവാനത്തിനെ സിദ്ധീകരിച്ചു പിന്നെ ഉദ്ഘാടനം നടത്തി. അതായത് 60 കൊല്ലം ഭൂവാനത്തിനെ സംബന്ധിച്ച് അള്ളാഹുമല്ലാത്ത ഒരാളെ കിട്ടണം. ഏതാണ്ടോ ഏറ്റവും വലിയ ദൈവം തന്നെ അള്ളാഹുനെ കേട്ടവനത്തെ ദൈവത. അതെ ദൈവമാണ് ഇവിടെ ജപിക്കുന്നല്ല, ജപി ദൈവ. ഇതിനെപ്പറ്റി ആ രൂപത്തിൽ അവിടെ ചിത്രീകരിക്കുന്ന ആ നിനക്കാ പെരുമാറുന്നത് ഇതിന്റെ പേര് വെക്കുമ്പോൾ ചെല്ലുമ്പോൾ പേര് വെക്കുമ്പോൾ അള്ളാന്റെ പേര് വെക്കുമ്പോൾ തൃപ്തി ചെല്ലണം. അള്ളാഹ് അള്ളാന്റെ പേര് വെക്കുമ്പോൾ തന്നെ പിന്നെ സുന്നയുടെ വേദന സുന്നയുടെ വേദന അത് വാസ്തവത്തിൽ കുറഞ്ഞൊരംശം അള്ളാഹു ബഹുമാനിക്കുന്നു. അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിലും കുറഞ്ഞൊരംശം അള്ളാഹു ബഹുമാനിക്കുന്നില്ല അവരെത്തിലാണ്
നിബിന്റെ ഒരു ഹദീസ് കേൾക്കുമ്പോൾ ഇവിടെ ആകെ എടുത്തുപിടിച്ചു മുറുകെ പിടിച്ചു. അതിന് അനക്കല്ല അട്ടല്ല യാതൊരു ഭേദഗതി വേണ്ട. നബി എന്താ പറഞ്ഞത്? പറഞ്ഞോ ഇല്ലയെന്ന് നോട്ടല്ല. നബി പറഞ്ഞെന്നും പറഞ്ഞിട്ട് കേട്ടാൽ അത് മുറുകെ പിടിച്ചു. അള്ളാഹ് പറഞ്ഞെന്നും പറഞ്ഞ് കേൾക്കല്ല, അള്ളാഹ് പറഞ്ഞത് ഇതാണ് കാണിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല. അള്ളാഹ് പറഞ്ഞത് ഇതാണ് കാണിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ആരോട് അഭിമാനം? ആരാണ് നമ്മൾ ദൈവാക്കിയത്? അതു അർബാബും കുർബാനവും അർബാബം എന്തുമില്ല ഒരു ഇലാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പൂർവികരായ ഹരികിതാക്കളൊക്കെ പറഞ്ഞിട്ട് അവരെന്താ ചെയ്തത്? അവരുടെ അർബാബിനെയും റുബാനെയും അവരെ കൂടുതൽ റബ്ബിമാരെ അവരൊക്കെ ദൈവങ്ങളാക്കിയെന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ശരി, പിന്നെ തൗറാത്ത് ജീവിതം നോക്കേണ്ടില്ല എന്ന് അവർ തീരുമാനിച്ചു. ഈസാനബിനെയും ഈസാനബിനെയും ദൈവമാക്കി റബ്ബാക്കി എന്ന് പറഞ്ഞു. നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നബിനെ നമ്മൾ റബ്ബാക്കി, നബിനെ ഇവിടെ ഹാക്കിമാക്കി, നബിനെ നമ്മൾ കൂടുതൽ പൂജിക്കുന്നുണ്ട്. പക്ഷെ പൂജ എന്നതിനെ പറയുന്നില്ല. പൂജ എന്നതിനെ പറയും തന്നെ പേര് കേൾക്കുമ്പോഴേക്കും കിടുകിടയെ വിറക്കുക, ഇന്നിട്ട് സലാത്ത് സലാമായിട്ട് ഇരിക്കുക, അത് 100 or 200 ചെയ്യാൻ പോരാ ആഴ്ചയിൽ 7 പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കണം. എന്നാൽ 100 or 200 തസ്ബീഹ് ദിവസം ചെല്ലണം എന്ന് അവർ പാസാക്കി. പാസാക്കിട്ടില്ല. അള്ളാഹ് നബിക്ക് വേണ്ടിയിട്ട് ഒരു സലാത്ത് ചെയ്യില്ല, അള്ളാഹ് 10 സലാത്ത് ചെയ്യുന്നു. അപ്പൊ നോക്കണം, ഈ ശൈലി നോക്കണം. നബിക്ക് വേണ്ടി ഒരു സലാത്ത് നമ്മൾ ചെല്ലിയാൽ അള്ളാഹ് 10 സലാത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അള്ളാഹ് വരെ എവിടെ എത്തി? നബിക്കാരുടെ സ്ഥലത്തിൽ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അള്ളാഹ് ആ ജില്ലയൊക്കെ പത്ത് സ്ഥലത്ത് ചെല്ലിക്കൊണ്ടിരിക്കണം. ഇത്തരത്തിൽ അള്ളാഹ് തരംതരത്തിൽ തന്നെ അർഹനാണ് നബിനെ പൂജിക്കുക. നബി പറഞ്ഞ ഹദീസുകൾ എന്ന് പറഞ്ഞിട്ട് എഴുതി ഉണ്ടാക്കിയത് ഒക്കെ തലയിലേക്കാണ്. അത് പറ്റിയെടുക്കുള്ളൂ. ആയിഷ പറയുന്നു ജീവക ഹരീഫുകളൊക്കെ ആയുസ് വന്ന് സ്വീകരിക്കണം. ശരിക്കില്ല, ഖുർആനിൽ ഒപ്പിച്ച് ആയുസ് പറയുന്ന ഹരീഫൊന്നും സ്വീകരിക്കില്ല, അതൊക്കെ തള്ളും. ഖുർആൻ വിരുദ്ധമായിട്ട് അബൂ ഹുറൈറ പറഞ്ഞ ഹരീഫുകളൊക്കെ സ്വീകരിക്കും. സുബീക്കൻ എന്റെ ഓട്ടു എന്ന് ആയിഷ പറഞ്ഞു, സ്വന്തം പത്നിമാർ പറഞ്ഞു, ഹസ്രത്ത് പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറഞ്ഞു, പലരും പറഞ്ഞു. അത് സംബന്ധിച്ചില്ല, നാലെണ്ണം അബൂ ഹുറൈറ കമ്പനിക്കാർ പറഞ്ഞപ്പോ സുബീക്കൻ അത് അത്രയ്ക്ക് എന്റെ വീട്ടിൽ നിന്നാണ് ഇരക്കാത്ത മരണവരക്കത്തിൽ നിന്നപ്പോ സംബന്ധിച്ചില്ല. എന്നിട്ട് കുടിയാണെന്നുള്ള മരണം ഒരു അസാനം തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോ പിടിക്കാൻ നിർത്തില്ല എന്നാണ് ആയിഷനെ പറഞ്ഞിരിക്കണേ. അസലക്കാരെ പിന്നെ നാലാക്കി മരിക്കുന്നത് വരെ എന്തിനാ ആയിഷനെ പറഞ്ഞു നിൽക്കും. ഈ ഒരുപത്തി സ്വലാത്ത് റക്കാത്തനി റക്കാത്തനി ഇപ്പൊ ജീത ഫി സ്വലാത്തിൽ ഹലരി പോക്കി റത്ത് സ്വലാത്ത് സഫരി ഈ രണ്ട് ഈ റക്കാത്താട്ടാണ് നമസ്കാരം പതിവായിട്ടുള്ളതോ എന്ന് അത് ബുഹാരിയിലും റെക്കാർഡ് ചെയ്യും. അല്ലേ ഈ രണ്ടായിരം റക്കാത്താട്ട് നമസ്കാരം പതിവാക്കിയിട്ടുള്ളൂ എന്ന് ഇതിന്റെ പക്ക ജീത ഫി സ്വലാത്തിൽ അവർ പിന്നെ നാട്ടിലെ നിസ്കാരൊക്കെ അതായത് യാത്രയിൽ ഇപ്പൊ എല്ലാവരും മാരി അടക്കം യാത്രയിൽ ഇരട്ട ശരിക്കും അബൂഹുറൈറ കാരണം അവിടെ നിർത്തി ഞാൻ പറക്കെ എല്ലാവരും സമ്മതിച്ചാണ് എല്ലാവരും കണ്ടതാണ് ശരിയെങ്കിലും ഇത് കണ്ടിട്ട് ഞാൻ തുടച്ചിട്ടാ കുട്ടിയാണ് അപ്പൊ യാത്രയിലൊക്കെ ഇരട്ട തന്നെ പക്ഷെ നാട്ടിലെ നിസ്കാരത്തിൽ തന്നെ കൂട്ടിച്ചേർത്തു എന്നാണ് ആഴ്ച പറഞ്ഞത്. സത്യം സത്യാണ് നാട്ടിൽ വെച്ചിട്ട് തന്നെ കൂട്ടിച്ചേർത്തു എന്നാ പറഞ്ഞത്. ഈ കൂട്ടിച്ചേർത്ത് നബിയാർ അതിനപ്പുറം കൊണ്ടിട്ട് ഇരിക്കുന്നത് ആ ആയിസന്നെ പറഞ്ഞ് മരണമല്ല എട്ടക്കാത്തല്ല സ്വീകരിക്കില്ല, മരണമല്ല എട്ടക്കാത്തല്ല സ്വീകരിക്കുക. അത് മൂന്ന് കൂടി ഒപ്പിച്ച സംഗതി മനസ്സിലായി. അപ്പം ആയിഷ പറയുന്ന ഖുർആനിന് യോജിച്ച ആയിഷ ഹഫ്സ പോലെയുള്ള നബിന്റെ സ്വന്തം അനുഭവം അന്നത്ത് വിരിക്കുന്ന ആൾക്കാർ പറയുന്ന ഒന്നും വിശ്വസിക്കൂല, വിശ്വസിക്കൂല. ഈ കള്ളന്മാരും കൊള്ളന്മാരും പറയുന്നതാണ് ഒരു പ്രമാണാക്കുന്നത്. എന്നിട്ട് കൂട്ടിച്ചേർക്കൽ പുറക്കുന്ന പരിപാടി നമസ്കാരത്തിൽ കൂട്ടിച്ചേർക്കൽ തെക്കാത്ത കൂട്ടിച്ചേർക്കും. അപ്പൊ ഈ നമസ്കാരം മൂന്ന് അത് ഈ രണ്ട് റിക്കാർഡ് എന്നുള്ളത് ബുഹാരി കൊണ്ടും മുസ്ലിം കൊണ്ടും തെളിഞ്ഞു എന്നുള്ള കാര്യം നടക്കണം. ഖുർആൻ കൊണ്ട് മാത്രമല്ല ബുഹാരി കൊണ്ടും മുസ്ലിം കൊണ്ടും മൂന്നെന്നുള്ള കാര്യം തെളിഞ്ഞത് മറക്കണം. ബുഹാരി കൊണ്ടും മുസ്ലിം കൊണ്ടും തെളിഞ്ഞത് ആരിൽ നിന്ന്? ആയിഷ ഹഫ്സ പോലുള്ള നുണ പറയാത്ത നബിന്റെ അനുയായികളിൽ നിന്ന്, നബിന്റെ സ്വന്തം ഭാര്യമാരിൽ നിന്ന് തെളിഞ്ഞണം. ഇബ്നു അബ്ബാസ് പോലുള്ള ആൾക്കാർ നമുക്ക് തെളിഞ്ഞു. ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ട് റിക്കാർഡ് റിക്കാർഡ് ഈ രണ്ടിയിൽ റിക്കാർഡ് പ്രധാനം എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു. അബൂ ഹുറൈറയുടെ അണികളിൽപ്പെട്ട ഒരൊച്ച ഒരുത്തൻ രണ്ടിറക്കാത്ത പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടില്ല. എന്താ അവർ പറയാതിരിക്കാൻ കാരണം? ഈ ആഴ്ച കേൾക്കുന്നത് കാണുന്നത് അവർ കാണില്ല, കാണായിട്ടല്ല. കഴിഞ്ഞിറക്കാത്തിന് ഒരു താരക്കാത്തിലാണ് ഒരു താരത്തിന് ഡിസ്കസില്ല എന്ന് ആയിഷ ഇങ്ങനെ സ്ഥിരം പറഞ്ഞിരുന്ന സ്ഥലത്ത്, ഇബ്നു അബ്ബാസ് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഈ അബൂ ഹുറൈറയുടെ നാവിൽ നിന്ന് ഒരിക്കലെങ്കിലും അവിടെ പറഞ്ഞു. എനിക്ക് ഭയം നിറക്കാത്തെങ്കിലും പറഞ്ഞിട്ടില്ല, ഒരിക്കലെങ്കിലും അവിടെ പറഞ്ഞിട്ടില്ല. എനിക്ക് ഭയം നിറക്കാത്തെങ്കിലും സാധനം അത് ഇതിന്റെ ഉള്ളും പുറത്തെ ശരിക്കും പിന്നാലെ നടന്ന സന്നത്തൊക്കെ പഠിക്കാൻ വേണ്ടി അൻസാരിക്കാരൊക്കെ കൃഷിക്ക് പോയിരുന്നു, മുഹാജിരികളൊക്കെ കച്ചവടത്തിനും പോയി, പിന്നെ ഞാൻ മാത്രം എന്നിട്ടാണ് അതൊക്കെ ബഹറാക്കല് എന്ന് പറയുന്ന ഈ മനുഷ്യൻ നബി എപ്പോഴെങ്കിലും വധന നിൽക്കത്തില്ല എന്ന് കേട്ടിട്ടില്ല. ഇയാൾ പറഞ്ഞു ഇങ്ങനെ ധാരാളം നമസ്കാരം തരുന്നതെന്ന് ഇയാൾ പറഞ്ഞു, മരണവരെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ഒക്കെ വളരെ ഞാൻ മാത്രം പഠിക്കാൻ നടക്കണം, മറ്റവരൊക്കെ കച്ചവടത്തിന് കൃഷിക്ക് പോരാതെന്ന് നോടിക്കാണ് ഇയാൾ മുഹാരിലെ രചിച്ചിരിക്കുന്നത്. അങ്ങനത്തെ അയാൾ നബി എങ്ങനെ നിസ്കരിക്കുക എന്നുള്ളത് പഠിച്ചില്ല, അത് പറഞ്ഞില്ല, അയാൾ കണ്ടിട്ടുണ്ട് പക്ഷെ പറയില്ലായത്. ക്കുമ്പോ സാധാരണ മനോസാക്ഷത്തിന് ഇരിക്കുന്ന അവസരത്തിൽ കബിലാന്റെ നേരത്തിരിക്കാൻ ഒരു നിയമം അവരുടെ യുദ്ധമാരെ കബിലാന്റെ നേരത്തിരിക്കാൻ പാടില്ല, അവരുടെ കർക്കശമായ നിയമം. അതായത് ഞാൻ തൗലോഫി ജീവിക്കുന്ന ഞങ്ങളുടെ മതത്തിൽ അതിരിക്കണ്ട, കേൾക്കാൻ പോകും മുദ്ര മുട്ടി അവസരത്തിൽ കബിലേതാണ് കേൾക്കേണ്ട പറഞ്ഞു. ഇതൊക്കെ നോക്കിയിട്ടെങ്കിൽ ആ സൗകര്യം അടുത്ത് പോയി ഇരിക്കാനല്ലേ, അപ്പൊ അവിടെ നോക്കിയിട്ട് കബില അപ്പൊ കബില നോക്കാൻ നിശ്ചയമുണ്ടോ, എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ കബില നിശ്ചയമുണ്ടോ, അപ്പൊ കബില നോക്കണം, അപ്പൊ കബില ചോദിക്കണം, എന്നിട്ട് പിന്നെ ഇരുത്തം ശരിയാക്കണം. ഇതിനൊക്കെ ഇതൊക്കെ ഹരാക്കണം, ഇതിനൊന്നും നിങ്ങൾക്ക് എല്ലാ ഭവനൊക്കെ മതത്തിൽ നിങ്ങൾ യാതൊരു അതിക്രമത്തിനും അതിൽ കവിഞ്ഞ് പോകരുത്, ആവശ്യത്തിനുള്ള മതം മതി, അതിൽ കഴിഞ്ഞ് പോകരുത് എന്നൊക്കെ അള്ള ഉപദേശിച്ചു. പക്ഷെ ഇയാൾക്ക് ബുദ്ധി കണ്ടോ, ഇയാൾക്ക് യൂതന്മാർക്ക് വിരാജം നൽകി ഇരിക്കാൻ പാടില്ല എന്നുള്ള നിയമം യൂതന്മാരെ ഇട്ടാക്കണം. അത് നമ്മൾ എങ്ങനെ അടിച്ചിട്ടുണ്ട് അപ്പൊ പറയാം. അപ്പൊ എന്താ പറഞ്ഞത്? സാധാരണ ഞാൻ പറയാൻ മൂപ്പരാണിപ്പെട്ട ചില ആൾക്കാരൊക്കെ പറയുന്നത് എന്താ, കിബിരാനെ നിലക്കിരിക്കരുത് എന്നെ പറഞ്ഞു. മൂപ്പര എന്താ പറഞ്ഞത്? കിബിരാനെ നിലക്കിരിക്കാൻ പാടില്ല, തിരിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ തരംസുള്ള കിബിരാനെ നിലക്കിരിക്കാനും പാടില്ല, തിരിഞ്ഞിരിക്കാനും പാടില്ല, പിന്നെ ഇങ്ങനെ പിരിക്കാനും ചെരിഞ്ഞിരിക്കണം, അങ്ങോട്ടും അങ്ങോട്ടും ചെരിഞ്ഞിരിക്കണം. അപ്പൊ തിരിഞ്ഞിരിക്കുമ്പോൾ 150 ഡിഗ്രി വ്യത്യാസമായി, ചെരിഞ്ഞിരിക്കുമ്പോൾ 90. അപ്പൊ 150 ഡിഗ്രി അങ്ങോട്ട് ഒരാൾ മൂത്രം ഒഴിക്കാതിരിക്കാൻ എങ്ങോട്ട് തിരിഞ്ഞിട്ട് മൂത്രം ഒഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തത്വം എന്താ? തത്വമൊന്നും ഇല്ല. എന്താ തത്വം അറിയോ? കിബിലാന്റെ കയപ്പത്തിന്റെ നേർക്ക് തിരിഞ്ഞിരിക്കുമ്പോ അത് പാടില്ല പറഞ്ഞു. നിങ്ങൾ നേരെ മരിച്ചിരുന്നാലേ ബൈത്തുൽ മുഖിന്റെ നേർക്ക് അത് മൂപ്പര കിബിലെ, അത് അബൂ ഹുറൈറയുടെ കിബിലെ. അപ്പൊ അവിടുന്ന് മദീനത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു എന്നാൽ നേരെ ബൈത്തുൽ മുഖിന്റെ നേർക്കാക്കാൻ. അപ്പൊ അത് പറഞ്ഞു നെറ്റി പറഞ്ഞില്ല കിബിലത്തൊരാ മലവിസർജ്ജനം നടത്തുമ്പോ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാനും പാടില്ല, അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് നേരിക്കാനും പാടില്ല, അങ്ങോട്ട് ചിന്തിക്കണം പഠിക്ക. ബുഹാരിയെ മുസ്ലിമിനെ ധൈര്യിച്ചിരിക്കുന്ന ഈ ജാതി അസംബന്ധം എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണ്ടേ? ചിന്തിക്കുന്ന ചിന്തിച്ചിട്ട് പിന്നെ അവിടെ നിഷ്കാരാക്കും, നിഷ്കാരാക്കി തീരുമാനിക്കില്ല. ഇയാൾ പറയുന്നത് നുണയാണ്, ഇയാൾക്ക് താല്പര്യമുണ്ട്, ഇയാളെ കപ്പലിൽ സൂക്ഷിക്കണം, മറ്റൊരു കപ്പലിൽ സൂക്ഷിക്കാണ്ട് ഇയാളുടെ സ്വന്തം കപിലാണെന്ന് നമ്മൾ സമ്മതിക്കുന്നു. പറഞ്ഞതിനാ കപിലാന്റെ കാര്യത്തിൽ കൈപത്തിനെ നാട്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ കപ്പിലെ ശരിയാക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് കൈപത്തിനോട് കൂറുണ്ടായിട്ടല്ല ഹജ്ജ് കെട്ടാറാ ഇബ്രാം കാര്യത്തിന് ഹജ്ജ് കെട്ടാറാ പുഹുറിയറാ ബുഹാരിലും മുസ്ലിമിലൂടെ. അപ്പൊ കപിലം അസിലാം നമ്മളുടെ കപില പറഞ്ഞെങ്കിലല്ലേ മറ്റേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്നാ ഭാഷയിൽ പറയാൻ പറ്റും, അവൻ പറ്റൂല. ബൈത്തൽ മസ്ജിദിലെ കൊണ്ട് നീക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ സമയക്കും, ഇയാളെ ജീവിതനാണ്, ഇയാൾ ബൈത്തൽ മസ്ജിദിലെ കാര്യം കുട്ടി നമുക്ക് അത്ര ഇഷ്ടമല്ല, വിശ്വാസമല്ല എന്ന് പറയും. അപ്പൊ എന്നത് പറഞ്ഞു കിബിലാന്റെ നേർത്തിരിക്കാനും പാടില്ല എന്ന് പറഞ്ഞു, ഇങ്ങനെ ഇരിഞ്ഞിരിക്കാനും പാടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ എഴുതി വെച്ചു ഉണ്ടല്ല അതേ അവസരത്തിൽ നബി ഇങ്ങനെ ഒരു സംശയം നബി ഇവിടെ ജൂതന്മാരെ പ്രചരിപ്പിക്കുന്ന നിലത്തിൽ നബി എന്ത് ചെയ്യുന്നു? നബിയോട് ഞാൻ പറഞ്ഞു ചില ആൾക്കാർക്കൊക്കെ കിബിലാന്റെ നേർക്ക് ഇരിക്കുമ്പോൾ അങ്ങോട്ടായി പോകുന്നുള്ള പേടിയെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി എന്ത് ചെയ്യും? ശരി, ഓ എത്ര വലിയ വിശ്വാസം, എന്നൊരു കാര്യം ചെയ്യാം, എന്റെ കക്കൂസിന്റെ കല്ല് അങ്ങട്ടെ മരിച്ചു കാണാം. എന്റെ കക്കൂസിന്റെ കല്ല് അങ്ങട്ടെ മരിച്ചിട്ട് നായ്ച പറയണം, മുസ്ലിം എന്റെ കക്കൂസിന്റെ കല്ല് അങ്ങോട്ട് നീക്കും. ഇവന്റെ കിബിലാന്റെ കിബിലാന്റെ നേരത്തെ കല്ല് തിരിച്ചു വെച്ചിട്ട് പിന്നെ അവിടെ ഇരിക്കരുത്, ഞാൻ സാധാരണ കണ്ടാടാന്ന് ഇതിനോട് പറഞ്ഞു. ഇയാള് കൃഷിക്കാരിക്കാരാണ്, അസാരിക്കാരൊക്കെ പോയിരുന്നത്, മുഹാജിനുകളൊക്കെ കച്ചവടത്തിന് പോയിരുന്നത്, ഞാൻ എന്റെ പിന്നാലെ നടന്നിട്ട് പഠിക്കലാണ്. എനിക്ക് ഇയാളെന്താ കാണാതിരിക്കാൻ കാരണം? ഇയാളെ മരണം വരെ കാണാതിരിക്കാൻ കാരണം പറഞ്ഞില്ല. ഇതിന്റെ കക്കൂസ് കിബിലാന്റെ നേരെ കാണുന്ന ഈ അബൂഹുറ പറഞ്ഞോ? പറഞ്ഞില്ല. അന്ധവിശ്വാസം തകർക്കാൻ വേണ്ടി നബി എന്ത് ചെയ്തു? നബിന്റെ കക്കൂസിന്റെ തണ്ടാസൻ കല്ല് തന്നെ കിബിലാന്റെ നേരത്തെ തിരിച്ചിട്ടുണ്ട്. പിന്നെ എവിടെയാണ് വീട്ടിലത്തെ കക്കൂസ്? അങ്ങനെയാണ് ഇരിക്കലും പഠിക്കുന്നവർ നോക്കണം. നബി എത്രത്തോളം വരെ വേദിക്കണം നോക്കണം. ഇവരുടെ കിബിലാ പൂജകളിലും അത് തകർക്കാൻ വേണ്ടി ചെയ്ത അങ്ങനെ ഒരു വിശ്വാസം കഴിഞ്ഞാൽ തകർത്തുക എന്ന് പറയുന്നത് ആ വിഭാഗത്തിലാണ് മരിക്കുന്നവരെ മരണം വരെ കുറെ കാലം അത് ഉണ്ടായിരുന്നു. അവിടെ ചെയ്യുന്നു നായത്തെ പറഞ്ഞു. ഇയാൾ പറഞ്ഞു പിന്നാലെ നടക്കണ നെബിന്റെ അലീദ് പഠിക്കാനാണെന്ന് പറയുന്നത് ഇയാൾ പറഞ്ഞോ? അപ്പൊ ഇയാൾ പറയാത്ത അലീദ് ഈ അബൂ ഹുറൈറ പറയാത്ത അലീദ് കൂടിയാണ് പഠിക്കുക. പറഞ്ഞ മാത്രം പഠിച്ച പറയാതെ പഠിക്കും. നെബിന്റെ നിസ്കാരത്തിന് നടത്തി ഇയാൾ പറയില്ല, വീട്ടിൽ കെച്ചെത്തരുന്ന് ഇയാൾ പറയില്ല, ക്ഷേത്രം ഞാൻ പറയില്ല, എന്റെ കക്കൂസ് എങ്ങനെയാണ് ഞാൻ നിസ്സാം നോക്കാനാണ് പോണത്, പക്ഷെ മുത്ര പറയില്ല. വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോലും, പള്ളികളിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കണം. അങ്ങനെ നിന്റെ അത്ര ഹജീത് പഠിച്ചവർ ആരുമില്ല. എന്നൊക്കെ ബഡായി പറയുന്ന ആള് എബിന്റെ നിസ്കാരം വീട്ടിൽ നിന്ന് തിരിക്കുന്ന കാണില്ല. മത്സരത്തിന് പോകാൻ സ്ഥലം എങ്ങനെയാണെന്ന് അത് പഠിച്ചിട്ടില്ല. എന്തെങ്കിലും പഠിച്ചത് പിന്നെ പഠിച്ചതൊക്കെ തന്നെ രാത്രി ഫാദറെ കള്ള ഇറങ്ങി എന്നിട്ട് നേരം നടക്കുന്ന കുറിച്ചോണം, അതൊക്കെ ചോദിക്കാൻ നിശ്ചയിക്കാൻ വേണ്ടി അല്ല കാത്തിരിക്കുന്നു. ഇതൊക്കെ വേണത്തില്ല. അങ്ങനെയൊക്കെ പാദനസ്കാരം ഉണ്ടാക്കിയിട്ട് ഇയാളെ കാണുന്നില്ല. ഇയാളെക്കാണെന്നൊരു മുനാഫത്ത് ലോകത്തുണ്ടോ? ഇല്ല. ഇതൊന്നും ഒരു സംശയമുള്ള കാര്യമല്ല. വേണ്ടത്ര തെളിഞ്ഞു കഴിഞ്ഞ് എത്രയോ തെളിയാൻ പോകും. എന്നെ ചോദിച്ചു നിസ്കാരത്തിന്റെ കാര്യത്തിൽ എത്രത്തോളൊക്കെ കാട്ടി കുട്ടിയോ ചെയ്ത് കുട്ടിയോ നമുക്ക് ചോദിച്ചപ്പോൾ ആ ആര്യത്തിൽ അഞ്ച് പ്രാവശ്യം ഞാൻ പറഞ്ഞത് അത് സനാത്തമ്മ അനുസൃതമായിരിക്കും. എനിക്ക് അത് തൊള്ളേ കണ്ടു സുഖമായിട്ട് പറഞ്ഞതല്ലായിരിക്കാം. വേണത്ത് വേറെ ചില ഹരിച്ചുകളൊക്കെ കാണുന്നത് അയാൾ പറഞ്ഞാണെന്നൊന്നും ഉറപ്പില്ല. പറയാനാണെങ്കിൽ ഈ സത്യം ഏതായാലും അവിടെ തുറന്നു ബിസ്മിന്റെ കാര്യം ചോദിച്ചപ്പോ ആകെ അട്ടിമുറക്കും. അത് റാസി എഴുതിയിട്ടിരിക്കുന്നു ബിസ്മി ഓതന ഓതന്റെ എന്ന കാര്യം നടക്കുന്നു. അലിമിനെ ചെയ്താൽ നന്നാട്ട് ബിസ്മിയെ കൊടുത്ത് മുഹാമിയാർക്ക് ദേശം ദേശം ആർക്ക് ദേശം ഉണ്ടാക്കിയതാ ജൂതന്മാർ പറഞ്ഞു എല്ലാം പാടില്ല. അപ്പൊ പള്ളി വന്നു എല്ലാം പാടില്ല. അപ്പൊ അനുസരമാരിക്കോട് ചോദിക്കാം, അല്ല ഈ ബിസ്മി എന്തൊക്കെ നെല്ലിന്റെ കാര്യത്തിൽ നിങ്ങളെ ഇങ്ങനെ ഒഴിയുന്നു? അപ്പൊ എനിക്ക് പറഞ്ഞു നെല്ലിയമ്മ ഓതരണ്ട് നെല്ലിന്റെ ബിസ്മി ഓതിരുന്നു കാണാം. അതാണോ ഇത് പറഞ്ഞു അജിഹിലുണ്ട് മുസ്ലിം മുസ്ലിം ബുഹാരി ഇതൊക്കെ ഒരിക്കൽ ഓതിയിരിക്കുന്നതെന്ന് വന്നു. പിന്നെ ആരോ ചോദിച്ചപ്പോ പറഞ്ഞു ഇവർക്കും ഇഷ്ടമില്ല അതിന് അമലിയാക്കൾ മാലിയാന്റെ ആൾക്കാർക്ക് ഇഷ്ടമില്ല ഇവിടെ ഓരോ പാടില്ലാണ് പാസ്സാക്കിയത് അതിന്റെ അതിൽ അനുസരണ മാലിക്കുന്ന ഓതിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ. അപ്പൊ പറഞ്ഞു ബുദ്ധിയാണ് ഞാനാ അബൂബക്കറിന്റെ കൂടെ ഉമറിന്റെ അബൂബക്കറിന്റെ കൂടെ ഉമറിന്റെ കൂടെ അലിജിന്റെ കൂടെ ഇഫ്ഖാന്റെ കൂടെ ഒക്കെ ഞാൻ നിശ്ചയിച്ചിരിക്കും. അലിജിന്റെ ചിലപ്പോ പറയുന്നില്ല ചിലപ്പോ പറഞ്ഞു ചിലപ്പോ പറയില്ല പറഞ്ഞാൽ മതി വേണ്ട. അപ്പൊ ഈ മൂന്ന് ഹരിഹന്മാരെ കൂടെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഒരൊറ്റ എനിക്കറിയാന്നിട്ട് വേറെ ചെയ്ത് ഇയാളെ പേര് തന്നെ അയച്ചു ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം. പിന്നെ വേറെ ബുഹാരി തന്നെ വേറെ പറഞ്ഞാൽ തോന്നി. അപ്പൊ രണ്ടും കൂടി ചെയ്തു ആദ്യം ബിസ്മി ഓതി എന്നുള്ളത് വിളിച്ചു രണ്ടാമത് ഓതിയിട്ടില്ലാന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ കൂടിയാണ്ട് ബിത്തനായപ്പോ പിന്നെ ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു ഇങ്ങനെ ഓതി നിന്ന് ഓർമ്മയില്ലാണ് അങ്ങനെ ശരി അതും ബുഹാരി. അപ്പൊ എന്താ ഇത് ബുഹാജിനെ സംബന്ധിച്ച് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. ഇടിച്ചിട്ട് പറഞ്ഞാണ് ഈ അമവീയ ആക്കണി നിന്റെ മർദ്ദനം അവരുടെ ഭീഷണി പേടിച്ചിട്ടായിരിക്കും നോക്കണം ഞാൻ തിരിച്ചു മറിച്ചും പറയാൻ കാരണം എന്ന് ഇരിച്ചു നോക്കണം. ഇവരൊക്കെ ഓരോരുത്തരെ പറ്റിയും ഒരു ചരിത്രം കുറിച്ച് പഠിക്കാനുണ്ട്. ഏതായാലും ശുദ്ധമായ സത്യം ഖുർആൻ യോജിച്ചത് കിട്ടിയാൽ അത് ഇവരാൾ ഈ അബൂഹുറിനെ പോലുള്ളവർ പറയാന്ന് പറഞ്ഞാൽ അത് നിഫാഖാണ്, കുഫ്റാണ്, കപടത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കാമല്ലോ. അപ്പൊ സനാത്തും മാസനാത്തും ചെയ്യാ, നിങ്ങൾ വേണ്ടാത്തതൊക്കെ ചെയ്തില്ലേ, നിങ്ങൾ ഉസ്കാരത്തിന് കുറെ കുട്ടി ചേർത്തില്ലേ, ഉസ്കാരം നിങ്ങൾ ഹരത്താക്കിയില്ലേന്നാ മനസ്സിനുമാർക്ക് ചോദിച്ചത്. അവിടെ എഴുതി വെച്ച് പുള്ളിയൊക്കെ മാറ്റിട്ട് സനാത്തിന് നടത്തും വയ്യാത്തും മാറ്റി. വയ്യാത്തും പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ, സമയം മാറ്റിയില്ലേന്നാ. വയ്യാത്തും പറഞ്ഞാൽ സമയം മാറ്റിയില്ലെന്ന് കുറെ വിദ്യാഭ്യാസത്തിൽ നിന്നൊക്കെ വിട്ടുകളഞ്ഞിരുന്നോ. സനാത്തും പറഞ്ഞാൽ വിദ്യാർത്ഥ പലതും നമ്മൾ കൂട്ടിച്ചേർത്തില്ലേന്നാ. അപ്പൊ സനാത്തും മുഴുവൻ മാറ്റിയിട്ട് വയ്യാത്തും ആക്കി പുള്ളി മാറ്റിട്ട് തിരിച്ചാക്കി. ആരാ ബുഹാരി മനസ്സിലാക്കിയത്? അത് ബുഹാരി. ഇതിപ്പോ ചോദിച്ചു നോക്കുമ്പോൾ ബുഹാരി ഓതി ആൾക്കാരോട് ബുഹാരി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവർ ഈ സ്ഥലത്തും കണ്ടിട്ടില്ല. അത്ഭുതപ്പെടാം അങ്ങനെ ശേഷമായ അത്ഭുതപ്പെടാം. പല പണ്ഡിതന്മാരോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. ഇങ്ങനെ സ്ഥലത്തും നമ്മുടെ ബുഹാരി വയ്യാത്തുമാക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക്. അവർ വയ്യാത്ത സ്ഥലത്തും ബുഹാരി ഉണ്ടോ? സ്ഥലത്തും ബുഹാരി ഉണ്ടോ? 15-25 കൊല്ലം ബുഹാരി എത്തി കൊടുത്ത ആൾക്കാർ ചോദിക്കാം ഈ സ്ഥലത്തും ബുഹാരി ഉണ്ടോ? അപ്പം പറഞ്ഞു ഭൂരിഭാഗം ആളുകളും സനാത്തും എന്നാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ബുഹാരിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാന ഗ്രന്ഥമായ ഗ്രന്ഥത്തിൽ കാര്യമായിരിക്കും. അതുപോലെ മുസ്ലിം ഭാര്യയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷം മാത്രമേ വയ്യാത്തും പറഞ്ഞ ഈ കൃത്രിമ പദം എഴുതിയിട്ടുള്ളൂ. പക്ഷെ ബുഹാരിന്റെ റിപ്പോർട്ടിൽ രണ്ടുണ്ട് ഇവരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് സാധാരണ എന്ന ബുഹാരിൽ എന്ത് ചെയ്തുള്ളൂ, വയ്യാത്തും പറഞ്ഞ കൃത്രിമ പദം മാത്രമേ എഴുതുള്ളൂ, മറ്റത് എവിടെയെങ്കിലും ഒക്കിലും ഉണ്ടെങ്കിൽ. ഈ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ രണ്ടും വളരെ വ്യക്തമായിട്ട് എഴുതിയതിന് മാത്രമല്ല ഈ സനാത്തും എന്നതാണ് ഭൂരിഭാഗ റിപ്പോർട്ടർമാരും നബിയിൽ നിന്ന് ബുഹാരിയിൽ നിന്ന് എഴുതി വെച്ചത് എന്നും കൂടി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവരുടെ ഈ കള്ളത്തിലും കപടത്തിലും ഇവിടെ വേണം നടക്കാം. ഡൽഹിയിൽ നിന്ന് അച്ചടിയിൽ അഭ്യസിക്കുന്നത്, ഡൽഹിയിൽ നിന്ന് ബുഹാരി അച്ചടിക്കുമ്പോൾ പൊയ് പണിയുന്നത്, മറ്റത് മിണ്ടല്ലില്ല. അഥവാ എഴുതാണ് ഇതിന്റെ മക്കത്തെ ഭൂരിഭാഗം എഴുതിയ ആൾക്കാർ നടക്കില്ല ചെയ്യുന്നത്, ഭൂരിഭാഗ റിപ്പോർട്ടർമാർ പറഞ്ഞ് നടക്കെഴുതിയിട്ട് മറ്റതിന്റെ മക്കത്ത് മാർജിൻ എഴുതുന്നത്. ഇത് നേരം പക്ഷേ ഡൽഹിയിൽ നിന്ന് അച്ചടിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന പക്ഷേ ഇങ്ങനെ ലോകം മുഴുവൻ ഈ വിക്രമം നടത്തിയിട്ട് സമുദായത്തെ വഞ്ചിക്കാൻ വഴിതെറ്റിക്കാൻ അബൂഹയുടെ ചിഹ്നത്തിൽ നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം കൃത്രിമങ്ങളാണ് ഇന്നും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാതെ. ഏതായാലും ഇതൊക്കെ വഴിക്കൂടിയായിട്ട് ഈ സമുദായത്തെ നമ്മൾ തരീകരിക്കാൻ പാടില്ല. എനിക്ക് വീട്ടിൽ നിന്ന് സാധാരണ സ്ഥലങ്ങളിൽ എപ്പോഴെങ്കിലും കരുതി വരാം പുറത്ത്, അപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സ്ഥിരം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്ന് നബിന്റെ സ്വന്തം ഭാര്യമാരെ പറഞ്ഞപ്പോഴുണ്ടെങ്കിൽ അബൂഹറയെ പറയേണ്ട, അബൂഹറയെ പറയേണ്ട ആവശ്യമില്ല. അബൂഹറയെ പറഞ്ഞാൽ അതിന്റെ എതിർ വന്നോക്കുന്നു നമുക്ക് വിശ്വസിക്കുന്നില്ല. അപ്പൊ നമസ്കാരം ഈ മൂന്ന് നേരത്തെ ഈരണ്ട് റിക്കാർഡ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. മൂന്ന് സമയത്ത് ഈരണ്ട് റിക്കാർഡ് മാത്രമാണ് നബിയിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്, ആ വിഷയത്തിൽ ഒരു സംശയമാണ്. ഇനി എനിക്ക് പരമ്പരയായിട്ട് മൂന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉണ്ടാക്കി തന്നെ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലെന്ന് മുഹാദിയാന്റെ ശൃംഖലികൾക്കിടയിൽപ്പെട്ട ഒരു സാഹചര്യ പറഞ്ഞത് നിങ്ങൾ നിസ്കാരത്തിൽ കൂട്ടേണ്ടതൊക്കെ കൂട്ടിയില്ലേ, അതുപോലെ നമുക്ക് പ്രമാണോ ധാരാളം കൂട്ടിയതാണ്. ഇവിടെ കാണാനുണ്ട് 6 റക്കാത്ത് ഉണ്ടാകുന്നത് 60 റക്കാത്ത പെണ്ണി 60 റക്കാത്ത സുന്നത്ത് കൂടി നോക്കുമ്പോൾ 60 റക്കാത്ത. അപ്പൊ ആദ്യമായി സുന്നത്ത് നിസ്കാരം എന്ന സാധനം ഇസ്ലാമിന് ഉണ്ടോയില്ല, പഠിപ്പും അന്വേഷണം സത്യാന്വേഷണമൊക്കെ ആരംഭിക്കുന്നതാണ്. സുന്നത്ത് നിസ്കാരം എന്ന നിസ്കാരം ഇസ്ലാമിന് ഉണ്ടോയില്ല, അവിടെ മുതൽ അവിടെ നമ്മൾ അന്വേഷണം. സുന്നത്തായിട്ട് പൊളിഞ്ഞിട്ട് എന്ന ദിനാൻ റക്കാത്ത നേരിട്ട് സുന്നത്ത് നിസ്കാരം ശ്രദ്ധിക്കില്ല എന്ന് ഭാര്യയുടെ ഞാൻ എന്നാൽ പിന്നെ നബി വീട്ടിൽ നിന്നാണ് റക്കാത്ത് നിസ്കരിക്കരുത്, അത് വജ്രായ പ്രഭാതായ ആകെ റക്കാത്ത് നിസ്കരിക്കലുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ റക്കാത്ത് എന്താ സുബിയല്ലാതാക്കാൻ തോന്നില്ല. അപ്പൊ വീട്ടിൽ നിന്നാണ് സ്വീകരിക്കണം, അതാണ് നമുക്ക് തെളിയുന്നത്. വീട്ടിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്, പള്ളിയിൽ നിന്നല്ല. പള്ളിയിൽ നിന്ന് നിസ്കരിക്കേണ്ടത് ചുമ സുബിയാക്കണം, രക്ഷയൊക്കെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്, അത് സ്വകാര്യമായിട്ടാണ് ചെയ്യേണ്ടത്. ഇത് ഉറപ്പം തുടർന്നാൽ നോക്കിയാ രഹസ്യമായിട്ട് ചെയ്തോളൂ, അത്ര നല്ല പ്രാർത്ഥന നിസ്കാരം ഭാരത വേറല്ല എന്നൊക്കെ ഖുർആൻ പറഞ്ഞ് പഠിപ്പിച്ചത് നബി പരസ്യമായിട്ടാണ്. 3 നേരമല്ല 5 നേരം പരസ്യമായിട്ടാണ് പള്ളിയിൽ നിസ്കരിച്ചത്. കണ്ട് മരിക്കാൻ ഭാഗാ കാലത്ത് നബി വന്നിട്ട് താങ്ങി പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിൽക്കാൻ വയ്യ, എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് അവിടെ ഇമാമാക്കി നിർത്തി കണ്ട് അതിന്റെ പിന്നിൽ പോയിരുന്നു. ജമാഅത്തിന്റെ കഥകെട്ടിയൊക്കെ തെളിയിക്കുന്നൊക്കെ ഇവിടെ അതിന്റെ പിന്നിൽ പോയിരുന്നു. അബൂബക്കർ നിന്നിക്കരിച്ചു, നബി ഇരുന്ന് നിൽക്കരിച്ചു, വേറുള്ളവർക്ക് അതിന്റെ പിന്നിൽ മോഹമ്മദങ്ങളായിട്ട് നിൽക്കരിച്ചു. എന്തെല്ലാം കേട്ടോ നിസ്കാരത്തിന്റെ പേര് വെച്ചിട്ടപ്പോ ഒരു കൂട്ടിൽ പറഞ്ഞ് അത് ദുഹറാണ്, കാരണം ദുഹറിനെ അവിടെ തെളിയില്ല. ദുഹറാണ് അവസാനത്തെ നിസ്കാരം ദുഹറായിരുന്നു എന്ന് ഒരു കൂട്ടി പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു നോക്കുമ്പോൾ വേറൊരു കൂട്ടർക്ക് വായിച്ചു എന്റെ മകരിപ്പിനും പറയില്ലല്ലോ, അപ്പൊ മാജിബിന്റെ കാര്യം എന്താകും. അപ്പൊ വേറൊരു കൂട്ടർ പറഞ്ഞ മകരിപ്പായിരുന്നു. ഇപ്പൊ നബിന്റെ അവസാനത്തെ നിസ്കാരം ദുഹറാണെന്നും മകരിപ്പാണെന്നും തക്ക ഈ രണ്ട് നിസ്കാരം ഇസ്ലാമിലിരിക്കുന്നു. ഇതപ്പോ സത്യം ഈ രണ്ട് നിസ്കാരം ഇസ്ലാമിലിരിക്കുന്നു. നബി അവസാനം ഇങ്ങനെ ജമാഅത്താണ്ട് ജമാഅത്തിന്റെ ജമാഅത്താണ്ട് നിസ്കരിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് അവസാനം വന്ന് നോക്കുമ്പോൾ ദുഹറാണെന്നും മകരിപ്പാണെന്നും തർക്കം വന്നപ്പോ തന്നെ മനസ്സിലായില്ലേ ഈ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ മുഴുവൻ എന്നാണ് ഉറപ്പാണ് മുഴുവൻ എന്നാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഇതിനൊക്കെ വേണം കൂട്ടായിട്ട് പറയും കൂട്ടാ കബർ ശിക്ഷ എന്ന സാധനം ലോകത്തില്ല, അത് വിശദീകരിക്കാൻ പോകുന്നത്. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, പ്രതർപ്പിച്ചതിന് ശാസ ഏതാണ് സാധാരണ ലോകത്തിന്റെ. പക്ഷെ എത്ര ആളെ കയ്യിലുള്ള ഹരീസ് എന്ന് പറയും, 79 ആളുടെ കയ്യിലുള്ള ഹരീസ്, അബ്രസിഷ്യന്റെ ഹരീസ്, 79 സഹാബികളുടെ ഹരീസ്. അവരൊന്നും പറഞ്ഞിട്ടില്ല, അവരെ പേരിലെ ഏരിയയുടെ കുട്ടിയെ അബ്രസിഷ്യണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ച് മൻ മനഃപൂർവ്വം എന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നരകശോധന നൽകി വന്നു. ഒരൊറ്റ അവസരത്തിൽ നിധിയ പറഞ്ഞിട്ടുണ്ട്. മൻകഥപ്പ അരികെ മുത്താമിനൻ മനഃപൂർവ്വം എന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലേ കേട്ടുള്ളൂ. നിധി വാങ്ങിച്ചില്ല, ഗുഹം പറയണ്. നിനക്ക് ഉറപ്പില്ലാത്ത ഒരു കഥാന്തപ്പൂരു ഹരവാഹി മാലാധാരമാണ്. നിനക്ക് ഉറപ്പില്ലാത്ത ഒരൊറ്റ വിഷയം അള്ളാഹുവിന്റെ നിർമ്മതത്തിൽ പറയാൻ പാടില്ല. പറയുന്നത് ഹറാമാണ്, അവിടെ ഹറാമ, അവിടെ ഹറാമാണ്. അതൊക്കെ അള്ള ഹറാമാക്കിയിരിക്കുന്നു. ൂരു അലല്ലാഹി മാലാധാരങ്ങൾ, അള്ളാഹുവിന്റെ മതത്തിൽ ഇസ്ലാമി ഒരു നിയമം പറയുമ്പോൾ ഇത് അള്ളാഹു പറഞ്ഞത് തന്നെയാണെന്ന് ഉറപ്പില്ലാത്ത നിനക്ക് എന്തോ ഒരു കാര്യം പറയാനും അത് ഹറാമാണ് എന്ന് അമ്മ പറയുമ്പോ നിധി എന്ത് പറയാ? അറിയാതെ പറഞ്ഞാൽ തിരക്കില്ല എന്ന് നിധി പറഞ്ഞു. മനഃപൂർവ്വം പറഞ്ഞതാണല്ലോ, അറിയാതെ പറഞ്ഞാൽ തിരക്കില്ല എന്ന് നിധി പറഞ്ഞു. എത്ര ആള്? 125 പറഞ്ഞതായിരിക്കും. 125 സഹാബികളെ എന്റെ മേൽ മനഃപൂർവ്വം കണ്ട പറഞ്ഞതിലെ വിരോധമുള്ളൂന്ന് നിധി പറഞ്ഞു പറഞ്ഞ ഹരീസ് മുത്തവാക്കറാണ്. എത്ര സഹാബികളിൽ നിന്നും? 125 അല്ലെങ്കിൽ 127 സഹാബികളിൽ നിന്നും മുത്തവാക്കറായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പൊ ഇവര് കൂട്ടം കൂടിയിട്ട് സംഘടിതമായിട്ട് നുണ പറയാൻ ഇറങ്ങിയ ഒരു വർഗമാണ് അവരിൽ ഹജീസ് എന്നുള്ള സത്യം മറക്കണ്ട. അത് വേണ്ടത്ര ഇൻഷാല്ലാഹ് പോവാണ്, വേണ്ടത്ര ഗ്രന്ഥങ്ങൾ പോരാത്ത് വീണ്ടും എഴുതിയിട്ട് ഇവര് ഖുർആൻ, ഈ ഞാൻ പറഞ്ഞ പ്രസംഗം പോലെ ഖുർആൻ തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കുക. ഖുർആൻ വേണ്ട, സുന്നത്തിന് മാത്രം ഖുർആൻ ഇല്ല, സുന്നത്ത് മുറുകെ പിടിക്കുക, സുന്നത്ത് മുറുകെ പിടിക്കുക. ഇതല്ലാതെ ഖുർആൻ മുറുകെ പിടിക്കുക, ഖുർആൻ ശാസ്ത്ര സെമിനാർ എന്ന് പറയുന്നില്ല. അത് പലരും പറഞ്ഞിട്ട് കഴിയും. ഇപ്പൊ എന്താ പറഞ്ഞു? ഖുർആൻ ശാസ്ത്ര സമ്മേളനം ആക്കി. എന്നാലും വേണ്ട, ഖുർആൻ നിയമ സെമിനാർ ഉണ്ടാവും കേട്ടോ, അത് ഉറപ്പിച്ചിരുന്നു. ഈ സ്ഥലത്ത് ഈ അന്താരാഷ്ട്ര സ്ഥലത്തിലെ ഒക്കെ കൂടി കൂടിയിരുന്നാലും ഖുർആൻ നിയമ സെമിനാർ ഈ ഭൂലോകത്തെ നടത്തൂല, നടത്തൂല. ഖുർആൻ നിയമ സെമിനാർ നടത്തിയപ്പോ സകല കള്ള സ്ഥലത്തും കൂടിയും. അതുകൊണ്ട് ആ ഖുർആൻ നിയമ സെമിനാറായിട്ട് വരാറ്. എപ്പോഴും ഖുർആൻ ശാസ്ത്ര സെമിനാർ, ഇപ്പൊ ശാസ്ത്ര സമ്മേളനം, ഖുർആൻ ചരിത്ര സമ്മേളനം, ഖുർആൻ ചരിത്ര സെമിനാർ, ഇതൊക്കെ അല്ലാതെ ഖുർആൻ നിയമ സെമിനാർ എന്നുള്ളൊരു യോഗം, ഒരു സമ്മേളനം ഈ ഭൂലോകത്തെ ഉണ്ടാക്കുക. ഉറപ്പാണ്, ആരും ഒന്നായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെപ്പുണ്ടോ ചുരുക്കത്തിൽ ഒരു കപടത്തിറങ്ങി. ഇവര് ഈ സമുദായത്തിൽ എന്താ കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും അടുത്ത ആഴ്ച മുതൽക്ക് ചരിത്ര പശ്ചാത്തലം, ഇസ്ലാമിന്റെ ചരിത്രം, ഖുർആന്റെയും ഖുർആൻ അനുയായികളാണ്, എബിന്റെ സാക്ഷാൽ അനുയായികളാണ്, ചരിത്രം എങ്ങനെ പോകുന്നു, അവിടെ നിന്ന് പിളർപ്പ് എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് അടുത്ത ആഴ്ച മുതൽക്ക് പരമ്പരയായിട്ട് നമുക്ക് കുറച്ച് പറയേണ്ടി വന്നു. മനസ്സിലാവും, മറ്റുള്ളവർക്ക് എത്തിച്ചുകൊള്ളണം, മനസ്സിലാക്കലല്ലോ, കുറെ മനസ്സിലാക്കി കഴിഞ്ഞു മറ്റുള്ളവരുടെ പ്രചരിപ്പിക്കണം. ഇതിലേ ഹിമാലയം കുടിയുള്ളൂ. അതിനുവേണ്ടി ഒരു പരമ്പരാ വിഷയത്തിൽ പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു. അത് അതേപോലെ തന്നെ മറ്റുള്ളവർ അറിയിക്കാനുള്ള ശ്രമങ്ങളും പരിപാടികളും നമ്മൾ ആസൂത്രണം എന്ന് ചെയ്യണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യത്തിൽ ചില ആൾക്കാർക്ക് വരാനുള്ള കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട്. അതിന് ഒരു പായ ഇരിക്കുന്ന സമ്പ്രദായം, ചിലർക്കൊക്കെ അങ്ങനെ വന്നിരിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട്, അന്വേഷിച്ച് നോക്കുമ്പോൾ അത് വേണ്ട, ഒരു പായ വിരിച്ചിട്ട് അതിന് ചില ആൾക്കാർ പിന്നെ സഹകരിക്കുന്ന ആൾക്കാർ അറിയാനുണ്ടെങ്കിൽ പറയുന്നതാണ്. ഏതായാലും കണ്ടെത്തി തീരുമാനിച്ചിട്ടുണ്ട് സഹകരിക്കുന്നവരൊക്കെ സഹകരിക്കണം. പായ വെച്ചിരുന്നാൽ അവിടെ പായ ഇല്ല, തിരുപ്പൂലോ ഒന്നും ഇല്ലാണ്ട് പോകാൻ പായുന്നു. പക്ഷെ അവിടെ ഇഷ്ടത്തലല്ല എന്നുള്ള ദുഷ്പേര്, ദുഷ്പേരല്ല, പക്ഷെ അവരെ സംബന്ധിച്ച് ദുഷ്പേരാണല്ലോ. അത് നമുക്ക് ഇല്ലാതാക്കിയിട്ട് വരേണ്ട ആൾക്കാരെ മുഴുവൻ ആകർഷിക്കാനല്ല സൗകര്യം.
മതിയും അന്ത്യവുമില്ലാത്തോ നാലങ്ങൾക്കുള്ളധിപതിയോ അനന്ത കോടി ആകാശങ്ങളിൽ അധിപതിയഹതവനവുമാവൂ സന്ദേശം കേൾക്കുക സോദരനെ ആരാധിക്കാൻ അർഹനൊരുത്തൻ അല്ലാഹുവല്ലാതീ അല്ലാഹുവല്ലാതീ.